Discourse, Day 8. സാധനയുടെ എട്ടാം ദിവസം പൂർണ്ണമായി. എട്ടാം ദിവസം പൂർണ്ണമായി. ശിബിരത്തിൽ ഇനി രണ്ട് ദിവസമേ ബാക്കിയുള്ളൂ. ഗംഭീരമായി തപസ് ചെയ്യുന്നതിന് ഇനി ഒരു ദിവസം മാത്രമാണുള്ളത്. അതിൻ്റെ വളരെ നല്ല പ്രയോജനമെടുക്കണം. ധർമ്മഗംഗയിലാണ് വന്നിരിക്കുന്നത്. ധർമ്മശിബിരത്തിൽ പങ്കുചേരുവാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പത്തു ദിവസത്തിൽ എത്ര ലാഭമെടുക്കാമോ അത്രയും എടുക്കണം. അതിലും വലിയ കാര്യമാണ് ഈ വിദ്യയെ നല്ലതുപോലെ മനസ്സിലാക്കി പോകുക എന്നുള്ളത്. ഈ വിദ്യ ജീവിതം മുഴുവനും പ്രയോജനപ്പെടുന്നതാണ്. കാര്യം തന്നെ ശരിക്കും മനസ്സിലായില്ല എങ്കിൽ വീട്ടിൽ തിരിച്ചു ചെന്നിട്ട് അത് പരിശീലിക്കുവാൻ സാധിക്കുകയില്ല. പരിശീലിക്കുന്നില്ല എങ്കിൽ ഇതിൽ നിന്നും കിട്ടേണ്ട ലാഭം കിട്ടാതെ വരും. ലാഭം പരിശീലിക്കുന്നതുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കണം. ധർമ്മം എന്താണ്? എന്തിനെയാണ് ധർമ്മമെന്ന് പറയേണ്ടത്? ധർമ്മമെന്ന പേരിൽ നമ്മൾ എവിടെയാണ് കുഴങ്ങിക്കിടക്കുന്നത്? പ്രകൃതിയുടെ നിയമത്തെയാണ് ധർമ്മമെന്ന് പറയുന്നത്. വിശ്വവിധാനത്തെയാണ് ധർമ്മമെന്ന് പറയുന്നത്. നിസർഗനിയമത്തെയാണ് ധർമ്മമെന്ന് പറയുന്നത്. ഋതുവിനെയാണ് പറയുന്നത്. ഏതിൻ്റെ ശാസനം എല്ലാവരിലും നടപ്പാക്കുന്നുവോ, അണുവണു എന്തിനെ ധാരണം ചെയ്യുന്നുവോ, അണുവണുവിനെ എന്ത് ധാരണം ചെയ്യുന്നുവോ, അപ്രകാരം സർവവ്യാപിയായതേതോ അതിനെയാണ് ഭാരതത്തിൽ ധർമ്മമെന്ന് പറഞ്ഞിരുന്നത്. എന്താണ് നിയമം? പ്രകൃതിയുടെ നിയമം എന്താണ്? പ്രകൃതിയുടെ നിയമം തിട്ടപ്പെടുത്തിയിട്ടുള്ളതും എല്ലാവരിലും ഒരുപോലെ പ്രാവർത്തികമാകുന്നതുമാണ്. അതാരുടെയും പക്ഷപാതിയല്ല. ഒരു രാജ്യം നല്ല രാജ്യമാണ്, സുരാജ്യമാണ് എങ്കിൽ അവിടെ നിയമിക്കുന്ന നിയമസംവിധാനം ഏതെങ്കിലും പ്രത്യേക ജാതിയോട് പക്ഷപാതം കാണിക്കുകയില്ല. ഏതെങ്കിലും ഒരു വർണ്ണത്തോട്, ഒരു സമ്പ്രദായത്തോട് പക്ഷപാതിയായിരിക്കുകയില്ല. നിയമം എല്ലാവരിലും ഒരേപോലെ ശാസിക്കപ്പെടും. കളവു ചെയ്താൽ ആറ് കളവ് ചെയ്താലും ഒരേ ശിക്ഷയായിരിക്കും വിധിക്കുക. ഹത്യ ചെയ്താൽ അതാരു തന്നെയായാലും ഒരേ ശിക്ഷയായിരിക്കും ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നല്ല രാജ്യമാണ്, സുരാജ്യമാണ് എന്ന് മനസ്സിലാക്കണം. ഒരു രാജ്യത്തിൽ ഏതെങ്കിലും രാജാവ് ശാസനം നടത്തുമ്പോൾ ഒരു ഗണതന്ത്ര രാജ്യമായാലും ചിലപ്പോൾ തെറ്റ് സംഭവിച്ചെന്നിരിക്കും. എന്നാൽ ഈ പ്രകൃതിയുടെ രാജ്യത്തിൽ തീർച്ചയായും തെറ്റ് സംഭവിക്കുന്നില്ല. നിയമം തെറ്റിക്കുന്ന വ്യക്തിക്ക് ഉടനടി ശിക്ഷ ലഭിക്കും. സമയമെടുക്കുകയില്ല. ആര് നിയമം തെറ്റിച്ചാലും ഏത് ജാതിയിലായാലും ഏത് വർണ്ണത്തിലായാലും ഏത് ഭാഷ സംസാരിക്കുന്നവനായിരുന്നാലും ഏത് കാലത്തായിരുന്നാലും നിയമം തെറ്റിച്ചാൽ ശിക്ഷ ഉടൻ ലഭിക്കും. ഇതാണ് പ്രകൃതിയുടെ കൃത്യമായി തിട്ടപ്പെടുത്തിയ നിയമം. ഏതെങ്കിലും രാജ്യത്ത് നിയമം പാലിക്കുന്നവർ ആ രാജ്യത്തെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുമെന്ന് മാത്രം. രാജ്യത്ത് നിയമം പാലിക്കുന്നവർക്ക് രാജ്യം സമ്മാനം നൽകുന്നില്ല, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടും. പ്രകൃതി നിയമം അനുസരിക്കുന്നവർ രക്ഷപ്പെടും എന്ന് മാത്രമല്ല, അയാൾക്ക് സമ്മാനവും ലഭിക്കുന്നു. വളരെ വലിയ സമ്മാനം, അതുമുടനെ. ഈ കാര്യം വിഭജന സാധകർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, വളരെ നന്നായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവർ വളരെ നന്നായി നിയമം പാലിക്കുന്നു. തൻ്റെ മനസ്സിൽ വികാരമുണർത്തുമ്പോഴെല്ലാം, ക്രോധമുണർത്തിയാലും ഈർഷ്യയുണർത്തിയാലും ദ്വേഷമുണർത്തിയാലും അഹങ്കാരമുണർത്തിയാലും വാസന ഉണർത്തിയാലും ഭയമുണർത്തിയാലും ഏത് വികാരമുണർത്തിയാലും ശരി, ഉടനെ വ്യാകുലനായിത്തീരും. ഉള്ളിൽ നോക്കി തുടങ്ങിയില്ലേ? ഉള്ളിൽ നോക്കാതെ കേവലം ബഹിർമുഖിയായിരിക്കുകയാണെങ്കിൽ പ്രകൃതി നിയമം മനസ്സിലാകുകയില്ല. കണ്ണടച്ചിരുന്നു കൊണ്ട് കൽപ്പനകളുടെ ധ്യാനം നടത്തിയാലും കാര്യം മനസ്സിലാകുകയില്ല. കണ്ണടച്ച് ഉള്ളിൽ യഥാർത്ഥ ദർശനം നടത്തുമ്പോൾ വാസ്തവത്തിൽ അനുഭവമാകുകയാണെങ്കിൽ ധർമ്മം മനസ്സിലാകും. ഞാൻ വികാരമുണർത്തി, പ്രകൃതി ശിക്ഷ നടപ്പാക്കി, ഉടനെ തന്നു, എന്നെ അസ്വസ്ഥനാക്കി, അശാന്തനാക്കി. അതേപോലെ ഞാൻ വികാരവിമുക്തനായി, ചിത്തം നിർമ്മലമായി. അപ്പോൾ എനിക്ക് സമ്മാനവും ലഭിച്ചു, ഉടനെ ലഭിച്ചു. അത്രയ്ക്കും സുഖവും ശാന്തിയും അനുഭവമായി. ബാഹ്യലോകത്തെങ്ങും ഇല്ലാത്തത്ര സുഖം, ശാന്തി. അങ്ങനെ പുരസ്കാരം ലഭിച്ചു. പ്രകൃതിയുടെ നിയമത്തെ ലംഘിച്ച ഉടനെ ശിക്ഷ ലഭിച്ചു. പ്രകൃതിയുടെ നിയമമനുസരിച്ച് ജീവിതം മെനഞ്ഞപ്പോൾ ഉടനെ സമ്മാനവും ലഭിച്ചു. ഭാരതത്തിലെ പുരാതന ഭാഷയിൽ ഇതിനാണ് ധർമ്മം എന്ന് പറഞ്ഞിരുന്നത്. ഇതിൽ ഹിന്ദുത്വവുമായി ബന്ധമൊന്നുമില്ല. ഇസ്ലാമുമായും ജൈനമതമായും ബൗദ്ധമതമായും ക്രിസ്തീയമതമായും സിഖ് മതവുമായും പാർസി മതവുമായും അതുപോലൊന്നുമായും യാതൊരു ബന്ധവുമില്ല. സ്വയം താൻ ഈ സമ്പ്രദായത്തിലെ വ്യക്തിയാണെന്നോ ആ സമ്പ്രദായത്തിലെ വ്യക്തിയാണെന്നോ പറഞ്ഞാലും ഈ ജാതിയിലേതോ ആ ജാതിയിലേതോ ഈ വർണ്ണത്തിലേതോ ആ വർണ്ണത്തിലേതോ ഇപ്രകാരം കർമ്മകാന്ഠം ചെയ്യുന്നവനായാലും അപ്രകാരം കർമ്മകാന്ഠം ചെയ്യുന്നവനായാലും ഇങ്ങനെ വേഷഭൂഷ ധരിക്കുന്നവനായാലും അങ്ങനെ വേഷഭൂഷ ധരിക്കുന്നവനായാലും ഈ ഭാഷ പറയുന്നവനായാലും ആ ഭാഷ പറയുന്നവനായാലും ഈ ദാർശനിക മാന്യതയിൽ വിശ്വസിക്കുന്നവനായാലും ആ ദാർശനിക മാന്യതയിൽ വിശ്വസിക്കുന്നവനായാലും യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. മനസ്സിൽ വികാരമുണർത്തിയാൽ ശിക്ഷ ലഭിക്കും. വികാരമുണർത്തുമ്പോൾ പ്രകൃതി വികാരമുണർത്തിയയാൾ തന്നെ എന്താണ് വിളിക്കുന്നത് എന്ന് നോക്കുന്നില്ല. ഹിന്ദുവെന്നാണോ പറയുന്നത്, ബൗദ്ധനെന്നാണോ പറയുന്നത്, അതോ ജൈനനെന്നോ ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ ഭാരതീയനെന്നോ അമേരിക്കനെന്നോ തന്നെ എന്തു പറയുന്നു എന്ന് അന്വേഷിക്കുന്നില്ല. അയാൾ എങ്ങനെ വേഷം ധരിച്ചിരിക്കുന്നു നോക്കുന്നില്ല. ഏത് കർമ്മകാന്ഠമാണ് ചെയ്യുന്നത് എന്നും പ്രകൃതി നോക്കുന്നില്ല. ഇയാൾ ഏത് മാന്യതയിലാണ് വിശ്വസിക്കുന്നത്, ആത്മാവുണ്ടെന്നോ ഇല്ലെന്നോ പരമാത്മാവുണ്ടെന്നോ ഇല്ലെന്നോ ആത്മാവും പരമാത്മാവും രണ്ടാണെന്നോ അല്ല ഒന്നാണെന്നോ ഇയാൾ എന്താണ് വിശ്വസിക്കുന്നത്, ഇയാൾ എന്തു തന്നെ വിശ്വസിച്ചാലും വികാരമുണർത്തിയില്ലേ? വികാരമുണർത്തിയാൽ ശിക്ഷ ലഭിക്കും. നിർവികാരനായി തീർന്നാൽ സമ്മാനവും ലഭിക്കും. അപ്പോൾ വേണ്ട കാര്യം മനസ്സിലാകും. ധർമ്മമെന്ന പേരിൽ ഏതെല്ലാം കുരുക്കുകളിലാണ് അകപ്പെട്ട് കിടക്കുന്നത്. ഇവകൾക്ക് ധർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ പരിശീലനം മുഴുവനും നമ്മെ വികാരവിമുക്തമാക്കുന്നതിനുള്ളവയാണ്. ഇതാണ് ധർമ്മം. വികാരങ്ങളിൽ നിന്നും വിമുക്തമാക്കുന്നതും കേവലം മേൽഭാഗത്തു മാത്രമല്ല. മനസ്സിൻ്റെ മേൽഭാഗം വികാരവിമുക്തമാക്കുക എളുപ്പമാണ്. കാരണം മേൽഭാഗത്തെ മനസ്സിനെ ഏതെങ്കിലും മറവിയിലേക്ക് കൊണ്ടുപോയാൽ മതിയാകും. മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടെ കുരുങ്ങിക്കിടന്നുകൊള്ളും, വികാരമുണർത്തുകയില്ല. ഏതെങ്കിലും ഭജനകീർത്തനങ്ങളിൽ ലയിപ്പിച്ചാൽ മുഴുകിയിരുന്നു കൊള്ളും, വികാരമുണർത്തുകയില്ല. നല്ല കാര്യം. എന്നാൽ ആരാണ് ലയിച്ചിരുന്നത്? മനസ്സിൻ്റെ മുകൾ ഭാഗം മാത്രം. ഉൾഭാഗം പഴയതുപോലെ തന്നെ. അവിടെ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. വിവശന ചെയ്യുന്നയാൾ ഇക്കാര്യം ശരിക്കും മനസ്സിലാക്കും. നമ്മുടെ മുകൾ ഭാഗത്തുള്ള മനസ്സിനും അന്തർമനസ്സിനും ഇടയിലായി വളരെ കനം കൂടിയ മതിലുണ്ട്. അന്തർമനസ് എന്താണ് ചെയ്യുന്നത് എന്ന് മുകൾ ഭാഗത്തെ മനസ്സിനറിയുകയില്ല. മേൽമനസ്സ് ധർമ്മത്തെക്കുറിച്ച് വളരെ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. വലിയ പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ച് മേൽമനസ്സിന് നന്നായി അറിയാം. രാഗമുണ്ടാകുവാൻ പാടില്ല, ദ്വേഷമുണ്ടാകുവാൻ പാടില്ല, ക്രോധമുണ്ടാകുവാൻ പാടില്ല, അഹങ്കാരമുണ്ടാകുവാൻ പാടില്ല, അല്ലെങ്കിൽ വലിയ കഷ്ടമുണ്ടാകും. എന്നാലും ആഴത്തിലുള്ള മനസ്സ്, അന്തർമനസ്സ് രാഗമുണർത്തിക്കൊണ്ടേയിരിക്കും, ദ്വേഷമുണർത്തിക്കൊണ്ടേയിരിക്കും, ക്രോധമുണർത്തിക്കൊണ്ടേയിരിക്കും, ഈർഷ്യ ഉണർത്തിക്കൊണ്ടേയിരിക്കും, അഹങ്കാരമുണർത്തിക്കൊണ്ടേയിരിക്കും. അത് കേൾക്കുന്നേയില്ല. എങ്ങനെ കേൾക്കും? അവിടം വരെ ശബ്ദമെത്തുന്നില്ല. അത്രയ്ക്കും കട്ടികൂടിയ മതിലാണുള്ളത്. വിവസന ചെയ്യുന്നത് ഈ മതിലുകൾ തകർക്കുന്നതിനു വേണ്ടിയാണ്. അന്തർമനസ്സിന് അനുഭവമാകുന്നവ മേൽമനസ്സിനും അനുഭൂതമാകണം. മുഴുവനും ചേതനമായിത്തീരണം, കോൺഷ്യസായിത്തീരണം, സൂപ്പർ കോൺഷ്യസായിത്തീരണം. അകത്തെ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും അറിയണം. അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുകയും വേണം. അതായത്, കണ്ടു, വികാരമുണർത്തിയ ഉടനെ ശിക്ഷ കിട്ടി, വികാരമുണർന്നു ശിക്ഷ കിട്ടി, വികാരമുണർത്തിയില്ല ശിക്ഷ കിട്ടിയില്ല എന്നു മാത്രമല്ല, സുഖവും ലഭിച്ചു, ശാന്തി ലഭിച്ചു. ഇങ്ങനെ അനുഭൂതി കൊണ്ട് അറിഞ്ഞു തുടങ്ങുമ്പോൾ കേവലം മേൽഭാഗത്തുള്ള മനസ്സു മാത്രമല്ല അറിയുന്നത്, അന്തർമനസ്സിൻ്റെ ആഴത്തലങ്ങളിൽ ഉള്ളിൽ അനുശയവികാരങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. പുരാതന ഭാഷയാണ് അനുശയം. ശയിക്കുന്നവയാണ്, ഉറങ്ങുകയാണ്. അവയെ ഇന്ന് സ്ലീപ്പിംഗ് വോൾക്കനോസ് എന്ന് പറയാം. നമ്മുടെ ആഴങ്ങളിലുള്ള സംസ്കാരം, വികാരം അന്തർമനസ്സിൻ്റെ ആഴത്തലങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ചിത്തധാരയോടുകൂടി, ജീവൻധാരയോടുകൂടി അനുഗമനം ചെയ്യുകയാണ്, ഒരുമിച്ച് നടക്കുകയാണ്. ചിലപ്പോൾ ചിലവ തലപൊക്കും, നമ്മളെ വളരെ വ്യാകുലമാക്കും. വീണ്ടും ബാക്കി ശേഷിച്ചത് പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, അനുഗമനം ചെയ്യുകയാണ്, അനുഗമനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ടുമിരിക്കുന്നു, വികാരം സൃഷ്ടിച്ചുകൊണ്ടുമിരിക്കുന്നു. അവ അടിഞ്ഞടിഞ്ഞ് അകത്തേക്ക് ആഴത്തിൽ പൊയ്ക്കൊണ്ടുമിരിക്കുന്നു, അനിശ്ചയമായിത്തീരുന്നു. അവയിൽ നിന്നും വിടുതൽ ലഭിക്കുന്നില്ല. ഇവയെ എങ്ങനെ പുറത്താക്കാം? ഈ അന്തർമനസ്സിൻ്റെ കണ്ടീഷനിങ് നടന്നത് ഇവ സംസ്കാരങ്ങളാണ്. അവയ്ക്ക് ഒരു സ്വഭാവമുണ്ടായിത്തീർന്നിരിക്കുകയാണ്, ബിഹേവിയർ പാറ്റേൺ ഉണ്ടായിരിക്കുകയാണ്. രാഗമുണർത്തിയാൽ ഉണർത്തിക്കൊണ്ടേയിരിക്കും, സുഖതമായ അനുഭൂതി ഉണ്ടായാൽ രാഗമുണർത്തിക്കൊണ്ടേയിരിക്കും, ഉണർത്തിക്കൊണ്ടേയിരിക്കും. യാതൊരു ഉപദേശവും കേൾക്കുന്നതിന് തയ്യാറാകുന്നില്ല, ഉപദേശങ്ങൾ മനസ്സിലാക്കുന്നതിന് തയ്യാറല്ല. ഉപദേശങ്ങൾ അവിടം വരെ എത്തുന്നില്ല എന്നതാണ് കാരണം. അപ്രിയമായ അനുഭൂതി ഉണ്ടായാൽ ദ്വേഷം തന്നെ ഉണർത്തിക്കൊണ്ടിരിക്കും, ഉണർത്തിക്കൊണ്ടേയിരിക്കും. യാതൊന്നും കേൾക്കുന്നതിന് തയ്യാറാകുന്നില്ല. അതെ, ഇതിനെയാണ് ധർമ്മമെന്ന് പറയുന്നത്. എങ്ങനെ തൻ്റെ അന്തർമനസ്സ് നന്നാക്കാം? നിയന്ത്രിക്കുക, സംയമിക്കുക നല്ല കാര്യമാണ്. കണ്ണുകൾ സംയമിക്കുക, ചെവികൾ സംയമിക്കുക, നാസിക സംയമിക്കുക, നാവ് സംയമിക്കുക, എല്ലാം വളരെ നല്ല കാര്യമാണ്. ശരീരം സംയമിക്കുന്നതും വാണി സംയമിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. എന്നാൽ മനസ്സാണ് നിയന്ത്രിക്കേണ്ടത്. വളരെ വലിയ നന്മയുണ്ടാകും. മനസ്സ് സർവത്ര സംയമിക്കണം. കേവലം മുഗൾ ഭാഗം മാത്രമല്ല, സർവത്ര നിയന്ത്രിക്കണം. സംയമം വളരെ സാധു, വളരെ നല്ല മംഗളം, വളരെ കല്യാണകാരി. മനസ്സ് പൂർണ്ണമായും സംയമം ചെയ്ത് ശുദ്ധമാക്കിയ ഭിക്ഷു, ഭിക്ഷു എന്നാൽ സാധകർ, സർവദുഃഖത്തിൽ നിന്നും വിമുക്തനായിത്തീരുന്നു. എന്താണ് ദുഃഖം? ഈ വികാരങ്ങൾ തന്നെയാണ് ദുഃഖം. വികാരമുണർന്നാൽ ദുഃഖമുണർന്നു. വികാരമുണർന്നതിന് ശേഷം ദുഃഖമുണരുകയില്ല. വികാരമുണർന്നു, ദുഃഖമുണർന്നു. സമുദയമാണ്, ഒരുമിച്ചുദയമാണ്, ദുഃഖസമുദയമാണ്. കാര്യം മനസ്സിലായി തുടങ്ങും. വികാരങ്ങളെ ഇല്ലാതിരുന്നാൽ എന്ത് സമുദയമുണ്ടാകുവാൻ? ദുഃഖമുണരുന്നതെങ്ങനെ? ദുഃഖം തന്നെ ഇല്ലാതായി. വികാരങ്ങളിൽ നിന്നും മുക്തമായപ്പോൾ ദുഃഖങ്ങളിൽ നിന്നും മുക്തമായി. ഇത് നിയമമാണ്, പ്രകൃതിയുടെ നിയമം, എല്ലാവരിലും അനുശാസിക്കപ്പെടുന്ന നിയമം, ഒരേപോലെ സർവരിലും ബാധകമായ നിയമം. പഴയ ഒരു സംഭവം. ഒരു സഹോദരന് ധർമ്മം ഇതാണ് എന്ന് മനസ്സിലായി. നമ്മളിതെവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നത്? നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഇതെവിടെ കുഴങ്ങിക്കിടക്കുന്നു? എന്നാൽ പറഞ്ഞുകൊടുത്താൽ ആരും മനസ്സിലാക്കുകയില്ല. 1000 പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ല. ഈ പ്രകൃതിയുടെ നിയമമാണ്, ഇതെല്ലാവർക്കും ബാധകമാണ് കൂട്ടരെ. തൻ്റെ മനസ്സിനെ മലിനമാക്കിയാൽ നിങ്ങൾ ദുഃഖിതരാകും, മനസ്സിനെ നിർമ്മലമാക്കിയാൽ സുഖിയുമായിത്തീരും. അല്ല, തൻ്റെ കർമ്മകാന്ഡങ്ങളെ ധർമ്മമെന്ന് ധരിച്ചിരിക്കുകയാണ്, തൻ്റെ ദർശനവിശ്വാസങ്ങളെ ധർമ്മമെന്ന് വിശ്വസിക്കുകയാണ്, വെളിയിലുള്ള ഈ പ്രകടനങ്ങൾ ധർമ്മമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇവരെ മനസ്സിലാക്കും? അപ്പോൾ ഒരു യുക്തി അയാൾ പ്രയോഗിച്ചു. രാജാവിൻ്റെ ഒരു പുരോഹിതനായിരുന്നു, രാജപുരോഹിതൻ. അദ്ദേഹം രാജാവിനോട് തനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആളുകളെ മനസ്സിലാക്കുന്നതിനു വേണ്ടി എന്നുണർത്തിച്ച് അനുവാദം ചോദിച്ചു. രാജാവ് അനുവാദം കൊടുത്തു. എന്താണ് ചെയ്തതെന്നോ? ഒരു സ്വർണ്ണക്കടയിൽ പോയി തനിക്ക് സ്വർണം വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. കടക്കാരൻ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ചില ആഭരണങ്ങൾ അയാൾ സ്വന്തം പോക്കറ്റിലിട്ടു. കടയുടമസ്ഥൻ കാണുക തന്നെ ആഭരണങ്ങൾ പോക്കറ്റിലിട്ടുകൊണ്ട് അയാൾ സ്ഥലം വിട്ടു. ഇതെന്തു മനുഷ്യൻ? രാജപുരോഹിതനാണെങ്കിലെന്താ? കട്ടുകൊണ്ടു പോകുകയല്ലേ? അയാളെ പിടികൂടി. നിങ്ങൾ മോഷ്ടാവാണ്, നിങ്ങളുടെ പോക്കറ്റിൽ എൻ്റെ ആഭരണമുണ്ട്. കാര്യം കൂടുതൽ വഷളായി. കോടതിയിലെത്തി. ന്യായാധിപൻ വിധി പറയുകയാണ്. നിങ്ങൾ മോഷ്ടാവാണ്, തൊണ്ടി സഹിതം പിടിക്കപ്പെടുകയും ചെയ്തു, നിങ്ങൾ ശിക്ഷാർഹനാണ്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? ഞാൻ ബ്രാഹ്മണനാണ്. അതുകൊണ്ടെന്ത്? ബ്രാഹ്മണനാണെങ്കിലും നിങ്ങൾ മോഷ്ടാവല്ലേ? ഞങ്ങൾക്ക് നിങ്ങൾ കള്ളനാണ്, ശിക്ഷ ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ദിവസവും ഇന്ന ഇന്ന കർമ്മകാന്ഡങ്ങൾ ചെയ്യുന്നവനാണ്. ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ കളവ് ചെയ്തില്ലേ? നിങ്ങൾ കള്ളനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നവനാണ്. എനിക്ക് നിങ്ങൾ എങ്ങനെ ശിക്ഷ വിധിക്കും? നിങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടാകും, അതിന് ഞങ്ങൾ എന്തു വേണം? നിങ്ങൾ കട്ടവനല്ലേ, ശിക്ഷ കിട്ടും. അയ്യോ, ഞാൻ പരമാത്മാവിൽ വിശ്വസിക്കുന്നവനാണ്. വിശ്വസിക്കുന്നുണ്ടായിരിക്കും, കട്ടില്ലേ? ശിക്ഷ കിട്ടും, ശിക്ഷ തീർച്ചയായും കിട്ടും. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പുരോഹിതൻ കൂടിയിരുന്നവരോട് പറഞ്ഞു, കണ്ടോ, ഇത് സാധാരണ ലൗകികമായ നിയമമാണ്. ഈ ലോകത്തിന്, രാജനിയമത്തിന് പക്ഷപാതമില്ല. ഒരാൾ തന്നെ ഏത് ജാതിയിലേതെന്ന് അവകാശപ്പെട്ടാലും, ഏത് വേഷഭൂഷയായിരുന്നാലും, ഏത് കർമ്മകാന്ഡം ചെയ്യുന്നവനായിരുന്നാലും, ഏത് വിശ്വാസം പുലർത്തുന്നവനായിരുന്നാലും, മനസ്സിനെ മലിനമാക്കി നിയമം ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കും. രാജാവിൻ്റെ രാജ്യത്തങ്ങനെയാണ്, ശിക്ഷ ലഭിക്കും. പ്രകൃതിയുടെ രാജ്യത്തും ശിക്ഷ തീർച്ചയായും ലഭിക്കും. നിങ്ങളിത് മനസ്സിലാക്കൂ. ഇങ്ങനെ ആളുകളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ മനുഷ്യൻ തൻ്റെ ഉള്ളിൽ കിടന്ന് സത്യം കാണുവാൻ ആരംഭിക്കാത്തിടത്തോളം കാലം കാര്യം മനസ്സിലാകുകയില്ല. കുറേ മനസ്സിലാകും, പക്ഷേ വീണ്ടും പഴയപടി. ഈ ആത്മാവുണ്ട്, ആത്മാവില്ല, പരമാത്മാവുണ്ട്, പരമാത്മാവില്ല, ആത്മാവും പരമാത്മാവും രണ്ടാണ്, അല്ല ഒന്നാണ്, എല്ലാം ശരി. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഒന്നാണെങ്കിൽ ഒന്ന്, രണ്ടാണെങ്കിൽ രണ്ട്. ഇതുകൊണ്ടെല്ലാം നിങ്ങൾക്കെന്ത് ലാഭം? നിങ്ങളിത് ഏത് വിളച്ചുരുളുകളിലാണ് അകപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ കാര്യം ശരിക്കും മനസ്സിലാക്കൂ. നിങ്ങൾ മനസ്സിൽ വികാരമുണർത്തിയാൽ ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ശിക്ഷ കിട്ടും, ആത്മാവില്ലെന്ന് വിശ്വസിച്ചാലും ശിക്ഷ ലഭിക്കും, പരമാത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ശിക്ഷ കിട്ടും, ഇല്ലെന്ന് വിശ്വസിച്ചാലും ശിക്ഷ കിട്ടും, രണ്ടും ഒന്നാണെങ്കിലും ശിക്ഷ കിട്ടും, രണ്ടും രണ്ടാണെന്ന് വിശ്വസിച്ചാലും ശിക്ഷ കിട്ടും. ഏത് കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ ദുഃഖവുമായി അകന്ന ബന്ധം പോലുമില്ലാത്ത, നിങ്ങളുടെ ദുഃഖം അകറ്റുവാനുള്ള വിദ്യയുമായി അകന്ന ബന്ധം പോലുമില്ലാത്ത, ധർമ്മവുമായി അകന്ന ബന്ധം പോലുമില്ലാത്തവയെ ധർമ്മമെന്ന് വിശ്വസിച്ചിരിക്കുന്നു. എവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നതെന്ന് നോക്കൂ. വിഭജന ചെയ്യുന്നയാൾ ഇക്കാര്യം ശരിക്കും മനസ്സിലാക്കുന്നു. ആരെയും നിന്ദിക്കുന്നില്ല, ആരെയും വെറുക്കുന്നില്ല. നീ ആത്മാവിൽ വിശ്വസിക്കുന്നവൻ പഴഞ്ചൻ, നീ ആത്മാവിൽ വിശ്വസിക്കാത്തവൻ വലിയ നാസ്തികൻ. ഈ വലച്ചുരുളുകളിൽ അകപ്പെടുന്നില്ല. നിനക്ക് വിശ്വാസമാണെങ്കിൽ ആയിക്കോളൂ, ഇയാൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരു പരമാത്മാവുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നിയമം ഒരേപോലെ പ്രവർത്തിക്കും. വികാരമുണർത്തിയാൽ ശിക്ഷ ലഭിക്കും, വ്യാകുലമായിത്തീരും. വികാരമില്ലാതായാൽ ദുഃഖത്തിൽ നിന്നും വിടുതലാകും. ഇക്കാര്യം പ്രത്യക്ഷമല്ലേ? ഈ പ്രത്യക്ഷമായ കാര്യത്തെ അപ്രധാനമായി കാണുകയും കേവലം കാൽപ്പനികമായ കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. കാരണം ധർമ്മം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യജീവിതം ഇത്രയും വിലപ്പെട്ട ജീവിതം എവിടെയാണ് നമ്മൾ കളഞ്ഞുകുളിക്കുന്നത്? എന്തിലൊക്കെ കുരുക്കിയിടുന്നു? വിവസന ചെയ്ത് ചെയ്ത് ഇത് ശരിക്കും മനസ്സിലായി വരും. പ്രകൃതിയുടെ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ധർമ്മം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ബോധമില്ലായ്മയാൽ നമ്മുടെ ദുഃഖത്തിൻ്റെ സംവർദ്ധനം നടത്തുന്നു. നമ്മുടെ ദുഃഖത്തിൻ്റെ, അതായത് നമ്മുടെ വികാരത്തിൻ്റെ സംവർദ്ധനം നടത്തുന്നു. ബോധമുണ്ടാകുമ്പോൾ വികാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ആരംഭിക്കുന്നു. വികാരമുണർത്തുന്നില്ല, പുതിയവ ഉണർത്തുന്നില്ല. പഴയവ നിർജ്ജരമാകുന്നു, പഴയവ ക്ഷയമായിത്തീരുന്നു. ദുഃഖം നിർജ്ജരമാകുന്നു, ദുഃഖത്തിന് ക്ഷയം സംഭവിക്കുന്നു. ബന്ധനങ്ങൾ നിർജ്ജരമാകുന്നു, ബന്ധനങ്ങൾ ക്ഷയമാകുന്നു. മുക്തമായിക്കൊണ്ടിരിക്കുന്നു, മുക്തമായിക്കൊണ്ടിരിക്കുന്നു. ഈ കാര്യം നല്ലതുപോലെ മനസ്സിലായി വരുന്നു. ബാക്കിയെല്ലാം അപ്രധാനവുമായിത്തീരുന്നു. ഇക്കാര്യം പ്രമുഖമായിത്തീരുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ ദുഃഖങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കണമെങ്കിൽ, ഭവചക്രത്തിൽ നിന്നും മുക്തനാകണമെങ്കിൽ വീതരാഗിയായിത്തീരുന്നതിനുള്ള പരിശീലനം ചെയ്യണം. വീതരാഗത്തിനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഒന്നും നേടുന്നില്ല. രാഗം എവിടെയാണ് ഉണരുന്നത്? അതറിഞ്ഞ് ഇനി ഉണരാതിരിക്കുവാനുള്ള പരിശീലനം ചെയ്യേണ്ടിയിരിക്കുന്നു. രാഗമുണരരുത്, രാഗമുണരരുത് എന്ന് പറയുന്നതുകൊണ്ട് മുക്തി ലഭിക്കുന്നില്ല. എവിടെയാണ് ഉണർന്നത്? അത് അനുഭവം കൊണ്ടറിയണം. അറിഞ്ഞു, സന്ധിങ് വിദിത്ത, സന്ധിയാകുന്നു രാഗത്തിൻ്റെ എന്നറിഞ്ഞു. അതും ഏമച്ചേഹി, ഇത് മർത്യമാണല്ലോ, ഇത് നശ്വരമാണ്, ഇത് ഭംഗുരമാണ്, ഇനി ഇതാരംഭിക്കുവാൻ അനുവദിക്കുന്നില്ല. അനാരംഭി, അനാരംഭി. അപ്പോൾ ഒരു മഹാവീരൻ പറഞ്ഞ വാക്യം സ്പഷ്ടമാകുന്നു. ഞാൻ അനാരംഭിയെ തന്നെയാണ് അഹിംസകനെന്ന് പറയുന്നത്. ധർമ്മം പഠിപ്പിക്കുന്നയാൾ പറയുന്നു, ഞാൻ അനാരംഭിയെ തന്നെയാണ് അഹിംസകനെന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ അഹിംസകരായാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആരംഭത്തിനുമേൽ ആരംഭം ചെയ്തുകൊണ്ടുമിരിക്കുന്നു. പ്രതിക്ഷണം ചിത്തധാരയിൽ രാഗത്തിൻ്റെ ആരംഭം ചെയ്യുന്നു, ദ്വേഷത്തിൻ്റെ ആരംഭം ചെയ്യുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് പുറമേ അങ്ങേയറ്റം വഞ്ചനയും, ഞാൻ വലിയ അഹിംസകനാണ്, ഞാൻ വലിയ അഹിംസകനാണ്. എല്ലാ സമാജങ്ങളിലും എല്ലാ സമ്പ്രദായങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ഉള്ളിലെ സത്യം ലുപ്തമായിത്തീർന്നു. പുറമേ പുറമേയുള്ള കാര്യങ്ങളിൽ ജീവിതം മുഴുവനും കളഞ്ഞുകുളിക്കുന്നു. പ്രയോജനം യാതൊന്നും ഉണ്ടാകുന്നില്ല, യാതൊരു ലാഭവും ഉണ്ടാകുന്നില്ല. ഉള്ളിലെ സത്യം നോക്കിത്തുടങ്ങുമ്പോൾ കാണാം ഉള്ളിൽ എത്രമാത്രം ആർത്ഥധ്യാനമെന്നാണ്, ദീനതയാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന്. ഇതുവേണം, ഇതുവേണം, ഇതുവേണം വ്യാകുലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ആർത്ഥധ്യാനമെന്നാണ് പറയുന്നത്. ധ്യാനമാണ്, അതിൽ തന്നെയാണ് മുഴുവനും ധ്യാനവും. ആർത്ഥധ്യാനം, ആർത്ഥധ്യാനം, അല്ലെങ്കിൽ രൗദ്രധ്യാനം നടക്കുകയായിരിക്കും. ഇതുവേണ്ട, ഇതുവേണ്ട വ്യാകുലമായിക്കൊണ്ടിരിക്കുകയാണ്. ആർത്ഥധ്യാനമായാലും രൗദ്രധ്യാനമായാലും ധ്യാനം ധ്യാനമാണ്. ഇത് ധർമ്മധ്യാനമായി മാറിയെങ്കിൽ, ഇപ്പോൾ ധർമ്മം മനസ്സിലായിത്തുടങ്ങി. നോക്കൂ, ഉത്പന്നമാകുന്നു, വ്യയമാകുന്നു, അതിനോടോ രാഗമുണർത്തുന്നു? വ്യാകുലമായിക്കൊണ്ടിരിക്കുകയല്ലേ? ഉത്പന്നമാകുന്നു, വ്യയമാകുന്നു, അതിനോടോ ദ്വേഷമുണർത്തുന്നു? വ്യാകുലമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ധർമ്മം മനസ്സിലായിത്തുടങ്ങിയാൽ ധർമ്മധ്യാനമായി, ധർമ്മധ്യാനമായാൽ നിർമ്മലധ്യാനമായി. മനസ്സ് വെണ്മയായിത്തുടങ്ങി, അതായത് നിർമ്മലമായിത്തുടങ്ങി, നിർമ്മലമായിത്തുടങ്ങി, ഉജ്ജ്വലമായിത്തുടങ്ങി, മാലിന്യമകന്നു തുടങ്ങി. ഇതാണ് ചെയ്യുവാൻ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ നമ്മൾ എവിടെ കുരുങ്ങിക്കിടക്കുന്നു? ശരിക്കും മനസ്സിലായിത്തുടങ്ങും ഈ പ്രവചനങ്ങൾ കൊണ്ട് മനസ്സിലാകില്ല. പ്രവചനം കൊണ്ട് ഇവിടെയിരിക്കുമ്പോൾ ഒരു കാര്യം വലിയ തർക്കസംഗതമായി തോന്നാം. വെളിയിൽ പോയാൽ അവിടെ 10 കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതും തർക്കസംഗതമായി തോന്നാം. എല്ലാം നിലച്ചു അനുഭവത്തിൽ പ്രകടമായാൽ പിന്നെ ആയിരം തർക്കങ്ങളുണ്ടായാലും അനുഭവിച്ചറിഞ്ഞതല്ലേ ശരിക്കും മനസ്സിലാകും. സത്യം അനുഭവത്തിൽ അറിയണം. ഇതാണ് സാധന, ഇതാണ് വിപശ്ശന. അനുഭൂതികൊണ്ട് സത്യത്തെ അറിയുമ്പോൾ പ്രകൃതിയുടെ നിയമം വളരെ സ്പഷ്ടം, വളരെ സ്പഷ്ടം. എന്താണ് പ്രകൃതിയുടെ നിയമം? ചുരുക്കി മനസ്സിലാക്കി തരുന്നു.
അന്നിച്ചവത്ത് സംഘര ഉപ്പാദവയധമ്മിനു ഉപ്പാദവയധമ്മിനു ഉപ്പജ്ജിത്വ നിരുജ്ജന്തി തേ സംഭൂപസമോ സുഖോ.
അനിച്ചാവത സംഘാര, യഥാർത്ഥമായും എല്ലാ സംസ്കാരങ്ങളും അനിത്യമാണ്, അനിത്യമാണ്. ഉപാദവ്യ, ഉത്പന്നമാകുക, വ്യയമാകുക, ഇതാണിതിൻ്റെ ധർമ്മം. ഏതെല്ലാം സംസ്കാരം ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു, സംസ്കൃതമായിക്കൊണ്ടിരിക്കുന്നു, അതെല്ലാത്തിൻ്റെയും സ്വഭാവമാണ് ഉത്പന്നമാകുക, നഷ്ടമായിത്തീരുക. അകത്തുണ്ടാകുന്ന ഈ സംസ്കാരം ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു. ഇതതിൻ്റെ സ്വഭാവമാണ്, ഇതതിൻ്റെ ധർമ്മമാണ്. ധർമ്മം മാറുന്നില്ല. സംസ്കാരം അനിത്യമാണ്, ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു. എന്നാൽ ഈ അനിത്യതയുടെ സ്വഭാവം നിത്യമാണ്. ഇത് നിലനിൽക്കും, ഉത്പന്നമാകുന്നു, നശിക്കുന്നു. എന്നാൽ നശിക്കുന്നതോടെ സമാപ്തമാകുന്നില്ല. വീണ്ടും ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു, വീണ്ടും ഉത്പന്നമാകുന്നു, പ്രതിക്ഷണം, മരിക്കുന്നു, വീണ്ടും ജന്മമെടുക്കുന്നു. പ്രതിക്ഷണം പുനർജന്മമാണ് നടക്കുന്നത്. പ്രതിക്ഷണം പുനർജന്മം എടുക്കുകയാണ്. എന്തിൻ്റെയാണ് ജന്മമുണ്ടാകുന്നത്? ഈ ചിത്തത്തിൻ്റെയാണ് ഉണ്ടാകുന്നത്. പ്രതിക്ഷണം പുനർജന്മം ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഉൽപ്പന്നമായി, വ്യയമായി, വീണ്ടും ഉൽപ്പന്നമായി, പുനർജന്മമായി. അപ്പോൾ നേരത്തെ കൂട്ടിവച്ചിരുന്ന മാലിന്യത്തോട് വീണ്ടും എന്താണ് കൂട്ടിച്ചേർന്നത്? അത് സംവർദ്ധിതമായി വീണ്ടും ഉൽപ്പന്നമാകുന്നു, വീണ്ടും വ്യയമായി, വീണ്ടും സംവർദ്ധിതമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രതിക്ഷണം മാലിന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കെട്ടുകൾ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ദുഃഖം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷണം ക്രോധമുണർത്തിയെങ്കിൽ ചിത്തം ക്രോധത്തിൻ്റേതാണ് ഉൽപ്പന്നമായത്. അടുത്ത ക്ഷണം സമാപ്തമായി. എന്നാൽ അടുത്ത ക്ഷണം ഉൽപ്പന്നമായത് ഈ ക്ഷണത്തിൻ്റെ തന്നെ സന്താനമല്ലേ? സംഗ്രഹിച്ചു വച്ചിരുന്നതിൻ്റെ കൂടെ പുതിയ ക്രോധവും കൂട്ടിച്ചേർത്തു, കൂടുതൽ വർദ്ധിച്ചു. അടുത്ത ക്ഷണം വീണ്ടും ക്രോധം, കൂടുതലായി. അടുത്ത ക്ഷണം വീണ്ടും ക്രോധം. ഇങ്ങനെ ക്ഷണം പ്രതിക്ഷണം, ക്ഷണം പ്രതിക്ഷണം തൻ്റെ ക്രോധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മണിക്കൂറുകളോളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭയമുണർന്നു, അത് മണിക്കൂറുകളോളം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വാസനയുണർന്നു, അത് മണിക്കൂറുകളോളം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ സംവേദന അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഖതമാണെങ്കിൽ മണിക്കൂറുകളോളം സുഖതമാണ് എന്നാൽ രാഗം തന്നെ രാഗമുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ദുഃഖതമാണെങ്കിൽ മണിക്കൂറുകളോളം ദ്വേഷം തന്നെ ദ്വേഷം. ഇതൊരു പ്രോസസ്സാണ്. ഉപ്പാദവിയ്, ഉപ്പാദവിയ്, വീണ്ടും ഉപ്പാദം, വീണ്ടും വ്യയം, വീണ്ടും ഉപ്പാദം. ഇതങ്ങനെ സംവർദ്ധനം, സംവർദ്ധനം, സംവർദ്ധനം. ഈ പ്രോസസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാക്കി, അനുഭൂതി കൊണ്ട് മനസ്സിലാക്കി. അപ്പോൾ ഉൽപ്പന്നമായി ഉടനെ അതിനെ ശുദ്ധമാക്കി. ഉൽപ്പന്നമായി ഒരു തരത്തിലുള്ള സംവേദനകൾ അനുഭൂതമായി, ദുഃഖതമായി അഥവാ സുഖതമായി. എന്തു ചെയ്തു? നമ്മുടെ ഏതോ പൂർവകർമ്മത്തിൻ്റെ ഫലം ഈ സംവേദനയുടെ രൂപത്തിൽ പ്രകടമായി, പ്രകടമായി. പക്ഷേ നമ്മൾ പുതിയ കർമ്മമുണ്ടാക്കിയില്ല. നമ്മളതിനെ അനിത്യമാണ് എന്ന് മനസ്സിലാക്കി നിയന്ത്രിച്ചു. നമ്മൾ സമതയിലിരുന്നു. സമതയിലിരുന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നതിനെ തടഞ്ഞു. തടസ്സമുണ്ടായപ്പോൾ ഉണർന്നുവന്നവ നിരുദ്ധമായിത്തീരുന്നു. എന്താണ് നിരുദ്ധമായിത്തീർന്നത്? കാലം പിന്നിട്ടു, ഭാഷ മാറി, ശബ്ദങ്ങളുടെ അർത്ഥം മാറി. സാധനയില്ലാതായിത്തീർന്നപ്പോൾ സാധനയെ സംബന്ധിക്കുന്ന വാക്കുകളുടെ അർത്ഥവും മാറി. വളരെ ഹാനി സംഭവിച്ചു. നിരോധമെന്ന വാക്കിന് ഹിന്ദിയിലും ഒരുപക്ഷെ അന്യഭാഷകളിലും ഇന്നർത്ഥം പറയുന്നത് തടയുക, തടഞ്ഞുവയ്ക്കുക എന്നാണ്. എന്നാൽ പുരാതന ഭാഷയിൽ അങ്ങനെയായിരുന്നില്ല. നിരോധമെന്നാൽ ഉന്മൂലനം ചെയ്യുക, വേരോടെ പിഴുതുകളയുക എന്നായിരുന്നു. വേര് പിഴുതുകളഞ്ഞു. ഈ ഉയർന്നുവന്ന സംസ്കാരം നമ്മൾ സമതയോടെ വീക്ഷിച്ചപ്പോൾ, സംവരണം ചെയ്തപ്പോൾ നിരുദ്ധമായിത്തീർന്നു. എന്നുവച്ചാൽ നിർജ്ജനമായിത്തീർന്നു. അതിന് ക്ഷയം സംഭവിച്ചു. ഇനിയത് വീണ്ടും ഉണരുവാൻ സാധിക്കുകയില്ല. അടുത്ത ക്ഷണം വീണ്ടും ഒരു സംസ്കാരം തലപൊക്കി വന്നു. നമ്മൾ സമതയിലിരുന്നു, നമ്മൾ സംവരണം ചെയ്തു. ഉയർന്നു വന്നത് നിരുദ്ധമായിത്തീർന്നു. ഉപ്പജ്ജിത്വ, ഉത്പന്നമായി. നിരുജ്ജന്തി, ഉത്പന്നമായവ നിരുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ സമതയിലിരിക്കുകയാണ്, ആഴങ്ങളിലെ സമതയിലാണ്. പ്രതിക്രിയ ചെയ്തുകൊണ്ടിരുന്നിടത്ത് സമതയിലിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിക്രിയ ചെയ്യുന്നില്ല. ഉത്പന്നമായത് നഷ്ടമായി. ഉത്പന്നമായവ ഇനി വരാത്ത വിധം നഷ്ടമായി. ഉപജിത്വാ നിരുജ്ജന്തി, അതിൻ്റെ ഉപശമനം സംഭവിച്ചു. ദമനമല്ല സംഭവിച്ചത്, ശമനമാണ് സംഭവിച്ചത്. സമാപ്തമായിത്തീർന്നു. തേസം വൂപ്പ സമോ സുഖോ, സമാപ്തമായിത്തീർന്നതത്രയും ഉപശമനമായിത്തീർന്നതത്രയും സുഖം പ്രാപ്തമായി. നാം കൊണ്ടു നടക്കുന്ന വികാരങ്ങളുടെ സംഗ്രഹങ്ങൾ അത്രയും ദുഃഖത്തിൻ്റെ തന്നെ സംഗ്രഹങ്ങളാണ്. എത്രമാത്രം എടുത്തു കളഞ്ഞോ അത്രയും സുഖമായി. മുഴുവനും കളഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി ചെയ്ത് ചെയ്ത് മുഴുവനും എടുത്തു കളയും. മുഴുവനും കളഞ്ഞു കഴിയുമ്പോൾ വി സംഖാരഗതം ചിത്തം, ചിത്തം സംസ്കാരങ്ങളില്ലാത്തതായിത്തീരുന്നു. വികാരവിഹീനമായിത്തീരുമ്പോൾ നിബ്ബാനം പരമം സുഖം, പരമമായ സുഖാനുഭൂതി. ഒരിക്കലും ഈ ലോകത്ത് ലഭിക്കാത്ത പരമമായ സുഖമനുഭൂതമാകും. ആയിത്തീരണ്ടേ, ഇത് വെറുതെ വിശ്വസിച്ചു. ഞങ്ങളുടെ ബുദ്ധ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സംസ്കാരമെല്ലാം തീർന്നു കഴിയുമ്പോൾ നിർവ്വാണ സാക്ഷാത്കാരം ലഭിക്കും, മുക്തമായിത്തീരും. പറഞ്ഞത് ഭഗവാൻ ബുദ്ധൻ. നിങ്ങൾക്ക് എന്ത് പ്രയോജനം? എന്ത് പ്രയോജനമുണ്ടായി നിങ്ങൾക്ക്? ഉപയോഗമില്ലാത്ത കാര്യമല്ലേ? പറഞ്ഞുവെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തണം, പരിശീലിക്കണം. യഥാർത്ഥമായും വികാരം അകറ്റണം. എടുത്തു കളഞ്ഞു കളഞ്ഞ് വിടുതൽ നേടും. ഇത് ബുദ്ധികൊണ്ടും മനസ്സിലാക്കണം. എന്നാൽ ബുദ്ധികൊണ്ട് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ കാര്യം നടക്കില്ല. അനുഭൂതി കൊണ്ടറിയണം. എങ്ങനെയാണ് സംവർദ്ധനം നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണതിനെ നിർത്തലാക്കേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് വിഘടിതമായിത്തീരുന്നത്? എങ്ങനെയാണ് നിരുദ്ധമാക്കേണ്ടത്? എങ്ങനെയാണ് വിടുതൽ നേടിക്കൊണ്ടിരിക്കുന്നത്? പുതിയ പുതിയ സാധകർക്ക് ഈ സംവർദ്ധനം എങ്ങനെയാണ് തടയേണ്ടത് എന്ന് മനസ്സിലായി തുടങ്ങി. സംവേദന ഉണർന്നു. പഴയ സ്വഭാവമനുസരിച്ച് സുഖതമായവ ഉണർന്നാൽ രാഗമുണർത്തിയിരുന്നു, ദുഃഖതമായവ ഉണർന്നാൽ ദ്വേഷമുണർത്തിയിരുന്നു. ഇപ്പോൾ സുഖതമായാൽ രാഗമുണർത്താതിരിക്കുവാനും ദുഃഖതമായാൽ ദ്വേഷമുണർത്താതിരിക്കുവാനും നമ്മൾ പഠിക്കുകയാണ്. എത്ര ക്ഷണം നമ്മൾ രാഗമുണർത്താതിരുന്നുവോ ദ്വേഷമുണർത്താതിരുന്നുവോ അത്രയും ക്ഷണം നമ്മൾ സംവർദ്ധനം തടഞ്ഞു. കാര്യം മനസ്സിലായി. പഴയവയെങ്ങനെ എടുത്തു കളയാം? ഇതെങ്ങനെ പഴയവയെങ്ങനെ ഇല്ലാതാക്കാം? ഈ പ്രശ്നമുദിക്കുന്നു. സ്വാഭാവികമാണ്, ഉദിക്കണം. ഒരു കാര്യവും അന്ധവിശ്വാസം മൂലം വിശ്വസിക്കരുത്. ജോലി ചെയ്ത് ചെയ്ത് സ്വന്തം അനുഭവത്തിൽ അറിയുമ്പോഴേ വിശ്വസിക്കാവൂ. വളരെ നല്ലതുപോലെ മനസ്സിലായിത്തുടങ്ങും. ആഴങ്ങളിൽ ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ ഈ കാര്യം മനസ്സിലായിത്തുടങ്ങും. കണ്ടോ, സംവർദ്ധനം നടക്കുകയായിരുന്നു. സംവർദ്ധനം ഇപ്പോൾ നിന്നു. അതെ, ഇപ്രകാരമായിരുന്നു നമ്മുടെ ദുഃഖസംവർദ്ധനം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോളത് നിൽക്കുന്നതും കണ്ടു. ഇതനുഭവത്തിൽ നിന്ന്, ആഴത്തലങ്ങളിൽ നിന്നും മനസ്സിലായിത്തുടങ്ങി. അപ്പോൾ ദുഃഖമുണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട് ആഴത്തലങ്ങളിൽ. ഇത് മനസ്സിലായിത്തുടങ്ങിയാൽ വേരുമുതൽ ദുഃഖത്തിൻ്റെ നിവാരണവും നടക്കുകയാണ്. ഇക്കാര്യം സ്പഷ്ടമായിത്തീരും. കാരണമേ ഇല്ലായിരുന്നെങ്കിൽ കാരണനിവാരണം, ദുഃഖനിവാരണം നടക്കുന്നതെങ്ങനെ? വളരെ നല്ലതുപോലെ കാര്യം മനസ്സിലാകും. എന്നാൽ അനുഭൂതി എത്രമാത്രം ആഴങ്ങളിലെത്തുമോ അത്രയും മനസ്സിലാകും. എന്നാലും ഒന്ന് മനസ്സിലാക്കി നോക്കാം. എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആദ്യമായി സംവർദ്ധനത്തിൻ്റെ തന്നെ കാര്യം മനസ്സിലാക്കാം. എങ്ങനെയാണ് സംവർദ്ധനം നടക്കുന്നത്? അതിൽ തന്നെ അടങ്ങുന്ന കാര്യമാണ് അതെങ്ങനെ തടയാമെന്നുള്ളത്. സംവർദ്ധനം നിൽക്കുമ്പോൾ വേരിളകുന്നത്. ഈ പ്രകൃതിയിൽ മുഴുവനും ഇതേ നിയമമാണ് നടക്കുന്നത്. വെളിയിലുള്ളത് തന്നെയാണ് ഉള്ളിലും. നമ്മളൊരു വിത്ത്, വടവൃക്ഷത്തിൻ്റെ ഒരു വിത്ത് നല്ല വളക്കൂറുള്ള മണ്ണിൽ നടുന്നു. ആ ചെറിയ വിത്തിൽ നിന്നും ഇത്രയും വലിയൊരു വൃക്ഷമുണ്ടായി. ഇത്രയും വലിയ ആ വൃക്ഷം കായ്ച്ചു തുടങ്ങി. ഒറ്റ വിത്തേ വിതച്ചിട്ടുള്ളൂ. ഇങ്ങനെ സംവർദ്ധനമുണ്ടായിരിക്കുന്നു. ഇത്രയും വലിയ വൃക്ഷമായി. കായ്കൾ നൽകിത്തുടങ്ങി. ആയിരക്കണക്കിന് പഴങ്ങൾ. അതൊരു വടവൃക്ഷമാണ്. ദീർഘായുസ്സുള്ളതാണ്. ചിരകാലം നിലനിൽക്കുന്നതാണ്. ആയിരം വർഷം വരെ ചിലപ്പോൾ നിലനിന്നു വരും. അപ്പോൾ എന്തുമാത്രം പഴങ്ങളായിരിക്കും! ഒറ്റ വിത്തല്ലേ നട്ടിട്ടുള്ളൂ. ഫലം വന്നുകൊണ്ടേയിരിക്കുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എത്ര തന്നെ ദീർഘായുസ്സായിരുന്നാലും ചിരായുവായിരുന്നാലും ഒരു സമയമെത്തുമ്പോൾ അത് ജർജരിതമാകും, വയസ്സാകും, വീണുപോകും, മരിച്ചുപോകും. വൃക്ഷം മരിച്ചു. ഇപ്പോൾ ഫലവും വരുന്നില്ല. മേൽഭാഗത്തുള്ള ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാൽ, ഒരു വിത്തിട്ടിരുന്നു, അത് കുറേ ഫലം തന്നു, ഒടുക്കമതങ്ങ് നശിക്കുകയും ചെയ്തു. കാര്യമിവിടെ അവസാനിക്കുന്നില്ല. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, കാര്യമിവിടെ ഒട്ടും അവസാനിക്കുന്നില്ല. ഒറ്റ വിത്തിട്ടതുമൂലം ഇത്രയും ഫലങ്ങൾ ലഭിച്ചു. അതേ ഗുണമുള്ള ഒന്നോ അധികമോ വിത്തുകൾ കൊള്ളാത്ത ഒരു ഫലവും ഉണ്ടാകുകയില്ല. ഒറ്റ ഫലമുണ്ടാകുകയില്ല. ഓരോ ഫലത്തിലും ഒന്നോ അതിലധികമോ വിത്തുകൾ കാണും. വടവൃക്ഷത്തിൻ്റെ ചെറിയ പഴത്തിൽ എത്രമാത്രം വിത്തുകളാണുള്ളത്! ഇത്രയും വിത്തുകളിൽ ഒരു വിത്ത് മണ്ണിൽ വീണാൽ മതി. വളക്കൂറുള്ള മണ്ണാണ്. ഒരു വലിയ വടവൃക്ഷം വീണ്ടും വളർന്നു നിന്നു. ഇപ്പോൾ അത് പഴങ്ങൾക്ക് മേൽ പഴങ്ങൾ കുന്നുകൂട്ടുകയാണ്. ഓരോ പഴത്തിലെയും ഓരോ വിത്തും ഓരോ വൃക്ഷങ്ങൾ ഇവിടെ ചെന്ന് അവസാനിക്കും. സംവർദ്ധനം തന്നെ നടന്നുകൊണ്ടേയിരിക്കും. എന്തു ചെയ്യും? ഫലമാണെങ്കിൽ അത് വിത്തുകൊണ്ടേ വരൂ. എന്നാൽ ആ ബീജത്തിന് നമ്മൾ വളക്കൂറുള്ള മണ്ണ് കൊടുക്കുന്നില്ല എങ്കിൽ, അതിന് വളം കൊടുക്കുന്നില്ല, പാറപ്പുറത്താണ് വിത്ത് വീണതെങ്കിൽ വീണ്ടും ഫലമുണ്ടാകുകയില്ല. ശരിക്കും ഇതേപോലെ തന്നെ നമ്മുടെ പൂർവ്വകർമ്മങ്ങൾ ഫലവും കൊണ്ടുവരികയാണ്. സംവേദന ഉണർന്നു. നമ്മൾ അറിവില്ലാത്ത അവസ്ഥയിൽ വിത്ത് ഉൾക്കൊള്ളുന്ന ആ ഫലത്തിന് നല്ല വളക്കൂറുള്ള മണ്ണ് സമ്മാനിക്കുന്നു, നല്ല വളവും ഫെർട്ടിലൈസറും കൊടുക്കുന്നു. എൻ്റെ ദുഃഖത്തിൻ്റെ വിത്തേ, നീ നല്ലപോലെ വളരൂ, നല്ലപോലെ കായ്ക്കൂ. ഇങ്ങനെ അത് ഫലവത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മണ്ണ് കൊടുക്കാതിരിക്കുക, വളക്കൂറുള്ള മണ്ണ് കൊടുക്കാതിരിക്കുക, തന്നെത്താന് നശിച്ചുകൊള്ളും. നമ്മൾ മുന്നേറുംതോറും മനസ്സിലായി തുടങ്ങും. ഈ കാര്യം കഥകളിലൂടെയും മറ്റും മനസ്സിലാക്കി തരുവാൻ ശ്രമിച്ചിരുന്നു. 500 മുതൽ 1000 വർഷം വരെ, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കാലം ഭാരതത്തിൽ ഇപ്രകാരമുള്ള സാഹിത്യധാര തന്നെ തയ്യാറായി. സാഹിത്യകാരന്മാർ സാഹിത്യരചനകൾ നടത്തി, ഭിന്ന ഭിന്ന ധർമ്മമെന്ന പേരിൽ എഴുതി. മുഗൾപ്പരപ്പിൽ നിന്നും ഒരർത്ഥം തോന്നും, എന്നാൽ ആഴങ്ങളിൽ ചെല്ലുമ്പോൾ ശരിക്കും മറ്റൊരു കാര്യമായിരിക്കും. അങ്ങനെ സാങ്കേതികമായ ഭാഷയിൽ ഒരു പരമ്പര തന്നെ നിലവിൽ വന്നു. അങ്ങനെ ചിലപ്പോഴെല്ലാം സംഭവിക്കാറുണ്ട്. ഒരു സാഹിത്യധാര പ്രവഹിച്ചു. ഇങ്ങനെയുള്ള സാഹിത്യധാരയിലെ ഒരു കാര്യമാണ്, പേര് കേട്ടുകാണും, ഭദ്രകാളി, ചണ്ഡീദേവി എന്നെല്ലാം. അതിൻ്റെയൊക്കെ ചിത്രവും കണ്ടിരിക്കും. എങ്ങനെയുള്ള കാളി, എത്ര ഭയാവഹം, വലിയ വലിയ ചുവപ്പ് വട്ടക്കണ്ണുകൾ. എന്താണ് ഈ കാളിയും ചണ്ഡിയുമെല്ലാം? കഥയാണ്. മനുഷ്യനിൽ ചണ്ട സ്വഭാവമുണരുമ്പോൾ, അതായത് ക്രോധമുണരുമ്പോൾ, മനസ്സിൽ കാലിമ തന്നെ കാലിമ, കറുപ്പ് തന്നെ കറുപ്പ്. പ്രകാശപക്ഷം പൂർണ്ണമായും അകലുന്നു, ശുക്ലപക്ഷം അകന്നു, കൃഷ്ണപക്ഷം തന്നെ കൃഷ്ണപക്ഷം, കാലിമ തന്നെ കാലിമ. ക്രോധമാണ്, ചണ്ഡിയാണ്, ക്രോധം വന്നാൽ കാലിമ, അന്ധകാരം. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ തെറ്റായിരിക്കും. കഥ കഥയാണ്, സാങ്കേതിക ഭാഷയിൽ തുടരുകയാണ്. ചിത്രം കണ്ടിരിക്കും, മൂർത്തി കണ്ടിരിക്കും. ഇത്ര കരാളമായത്, ഭൂമിയിൽ അവളുടെ ഭർത്താവ് കിടക്കുകയാണ്, ശിവൻ കിടക്കുകയാണ്. അവൾ ആ ശിവൻ്റെ ശരീരത്തിൽ കാലുവച്ചിരിക്കുകയാണ്, തൻ്റെ വലത്തുകാൽ കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ ശരീരം ചവിട്ടി മെതിക്കുകയാണ്. ശിവനെയാണ് ചവിട്ടി മെതിക്കുന്നത്. കഥയല്ലേ, ഓരോ വ്യക്തിയും ഇതുതന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം മംഗളത്തെയാണ് ചവിട്ടി ഇല്ലാതാക്കുന്നത്, സ്വന്തം ശിവനെയാണ് നശിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ചണ്ട സ്വഭാവം ഉണരുമ്പോഴെല്ലാം കാലിമ, അന്ധകാരം പടരുന്നു, ബോധം നശിക്കുന്നു. സ്വന്തം നന്മയെ തന്നെ ചവിട്ടുകയാണ്. ഇതാണ് സംഭവിച്ചത്, തൻ്റെ മംഗളത്തെ മെതിക്കുകയാണ്. കുറേ കഴിഞ്ഞ് ബോധം വന്നു. അയ്യോ, ഞാനിതെന്താണ് ചെയ്തത്? എൻ്റെ തന്നെ ശിവനെയല്ലേ ചവിട്ടിയത്? എന്തേ ഞാൻ ഇങ്ങനെ ചെയ്തു? ഓ, എനിക്ക് ബോധം നശിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ബോധം നശിച്ചത്? ചുറ്റിനും രാക്ഷസന്മാരല്ലേ? രാക്ഷസന്മാരുടെ സൈന്യം തന്നെയുണ്ട്. ഇവരെ കണ്ടതുകൊണ്ടാണ് ബോധം നശിച്ചത്. ഈ രാക്ഷസന്മാർക്ക് 2 സേനാപതികളുമുണ്ട്, ശുംഭനും നിശുംഭനും. എന്താണ് ഈ രാക്ഷസർ? എന്താണ് ഈ സൈന്യം? മനസ്സിനകത്തുള്ള വികാരങ്ങളാണ് സൈന്യം. ഇത് ഇത്രമാത്രമുള്ളതുകൊണ്ടാണ് ബോധം നശിച്ചത്. ഇവരുമൂലം ഇവരുടെ ഈ 2 സേനാപതികൾ, ഒന്ന് രാഗം, ഒന്ന് ദ്വേഷം. ഇവർ വളരെ ശക്തിശാലികൾ. ഇവരുടെ ശക്തി മൂലം ബാക്കി എല്ലാ വികാരങ്ങളും ഉണരുന്നു. ഇവരിൽ നിന്നും നമുക്ക് മോചനമില്ല. കാര്യം മനസ്സിലായി. ഇവരെ നശിപ്പിക്കണം, ഈ സേനാപതികളെ നശിപ്പിക്കണം, ശുംഭനെയും നിശുംഭനെയും നശിപ്പിക്കണം. എന്നാൽ സൈന്യം മുഴുവനും നശിക്കും. എങ്ങനെ നശിപ്പിക്കും? കാര്യം കാളിമാതാവിന് മനസ്സിലായി. ആക്രമിച്ചാൽ രക്തം ചൊരിയും, രക്തം ചൊരിഞ്ഞാൽ അത് നിലത്തു വീഴും, നിലത്തു വീണാൽ പുതിയ രാക്ഷസർ ഉടലെടുക്കും. പുതിയതായി ജനിക്കുന്ന രാക്ഷസന്മാർക്കും ഇതുതന്നെയായിരിക്കും സ്വഭാവം. അവരെയും ആക്രമിക്കും, അതുപോലെ തന്നെ ചോര വീഴും, മണ്ണിൽ വീഴും. പുതിയ രാക്ഷസന്മാരുണ്ടാകും. അതുകൊണ്ട് ഇനി എന്തു ചെയ്യും? കാര്യം മനസ്സിലായി. ഈ രാക്ഷസന്മാരുടെ രക്തം ഭൂമിയിൽ വീഴാതിരിക്കുന്നിടത്തോളം പുതിയ രാക്ഷസന്മാരുണ്ടാകുകയില്ല. ചോരയൊലിക്കുന്നതുകൊണ്ട് മാത്രം പുതിയ രാക്ഷസൻ ഉണ്ടാകുന്നില്ല. അത് ഭൂമിയിൽ ഒരു തുള്ളി വീഴണം, എങ്കിൽ പുതിയ രാക്ഷസർ ഉണ്ടാകും. മതി, മാർഗം തുറന്നു കിട്ടി. കഥ കഥയാണ്, സാങ്കേതിക ഭാഷയിലാണ് പോകുന്നത്. ദേവിയുടെ നാക്ക് ചോര പുരണ്ട് വളരെ നീളത്തിൽ പുറത്തിട്ടിരിക്കുന്നത് കണ്ടിരിക്കുമല്ലോ. എന്ത് ചോരയാണ് നിറഞ്ഞിരിക്കുന്നത്! രാക്ഷസന്മാരെ ആക്രമിച്ചാൽ രക്തം ചീന്തിയ ഉടനെ അത് നക്കിയെടുക്കും. ഭൂമിയിൽ വീഴാൻ അനുവദിക്കുകയില്ല, നക്കിയെടുത്തു. എത്രയെന്ന് വെച്ച് നക്കിത്തീർക്കും? കഥ സാങ്കേതിക ഭാഷയിലാണ് പറയുന്നത്. ഒരു ചിരട്ട കയ്യിൽ കൊടുത്തു, നക്കിയെടുക്കാവുന്നത്ര നക്കി, ബാക്കി ചിരട്ടയിലും. ചിരട്ടയാണെങ്കിലോ ഒരിക്കലും നിറയാത്തതും. കഥയല്ലേ, കാര്യം മനസ്സിലാക്കണം. എന്താണ് നാക്ക്? എന്താണ് ചിരട്ട? പ്രജ്ഞയുടെ നാവാണ്, പ്രജ്ഞയുടെ ചിരട്ടയാണ്. തൻ തൻ്റെ വികാരങ്ങൾക്ക് പുതിയ മണ്ണ് കൊടുക്കുകയില്ല. പുതിയ മണ്ണ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ മുളയ്ക്കും? മുളയ്ക്കുവാൻ അനുവദിക്കുകയില്ല. നാം നമ്മുടെ ബുദ്ധിമോശത്താൽ പുതിയ ഭൂമി കൊടുത്തുകൊണ്ടേയിരുന്നു, വളക്കൂറുള്ള മണ്ണ് കൊടുത്തുകൊണ്ടിരുന്നു, വളമിട്ടുകൊണ്ടിരുന്നു. വളർന്നുകൊണ്ടിരിക്കും, വികാരങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഇതതിൻ്റെ സ്വഭാവമാണ്. ഈ ബോധമുണ്ടാകണം. ഇത് കേവലം ബുദ്ധി കൊണ്ടറിഞ്ഞാൽ കാര്യമായില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ കാണണം. വികാരമുണർന്നിരിക്കുന്നു, നമ്മളതിനെ വളർത്തുവാൻ സഹായിക്കുന്നു. നമ്മൾ വളരുവാൻ അനുവദിക്കാതെ ഇരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? വികാരം സമാപ്തമായി. ഇക്കാര്യം അനുഭൂതി കൊണ്ടറിയുക വളരെ ആവശ്യമാണ്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയും മുക്തനാകുന്നില്ല. മഹാവീരനാകുകയില്ല, അർഹതനാകുകയില്ല, മുക്തനാകുകയില്ല. അനുഭവം കൊണ്ട് തന്നെ. ഇതെങ്ങനെ തടയാം? ശുദ്ധമാക്കുന്ന സംയമം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ തന്നെത്താനെ പഴയവ ഉദീർണമാകും, വേരറ്റുപോകും, പോയേ പറ്റൂ. ഉദീർണമായി നഷ്ടമായിക്കൊണ്ടിരിക്കും. പഴയവ ഉദീർണമാകും, കാരണം പുതിയവ ഉണ്ടാകുന്നില്ല. അങ്ങനെ പഴയവ ഉദീർണമാകും, നഷ്ടമാകും. ഇങ്ങനെ ഉദീർണമായി, നിർജ്ജരമായി, മുഴുവനായും ഉദീർണമാകുമ്പോൾ, നിർജ്ജരമാകുമ്പോൾ, ക്ഷയമായിത്തീരുമ്പോൾ പൂർണ്ണമായും മുക്തമായിത്തീരും. എത്രമാത്രം ഉദീർണമായോ നിർജ്ജരമായോ അത്രയും മുക്തമായി. അനുഭൂതി കൊണ്ടറിയേണ്ട കാര്യമാണ്. അനുഭൂതി കൂടാതെ കാര്യമൊന്നുമില്ല. ഉൾഭാഗം പെട്രോൾ നിറച്ച ടാങ്കർ പോലെയാക്കി വച്ചിരിക്കുകയാണ്. വെളിയിൽ നിന്നും ഒരു തീപ്പൊരി വന്നാൽ, ഈ പെട്രോളിനെ ഒന്ന് തൊട്ടാൽ എത്ര വലിയ പൊട്ടിത്തെറിയായിരിക്കും. ഒരു തീപ്പൊരി വന്നപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് തീപ്പൊരികൾ തയ്യാറാക്കി. നമ്മൾ ഉണ്ടാക്കിയ ഈ തീപ്പൊരികൾ വീണ്ടും നമ്മളിൽ അനേകായിരം തീപ്പൊരികൾ സൃഷ്ടിക്കും എന്നറിയാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുപോലെ പുതിയ പുതിയ തീപ്പൊരികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഈ തീപ്പൊരികളിൽ നിന്നും നമുക്കെങ്ങനെ വിടുതൽ നേടാം? പ്രജ്ഞ ഉണരട്ടെ. ഈ പെട്രോൾ നിറച്ച ടാങ്കറിലെ പെട്രോളെല്ലാം വെളിയിൽ കളയുക. ഇപ്പോൾ തീപ്പൊരി വന്നോട്ടെ. തീപ്പൊരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പഴയ കർമ്മങ്ങൾ നമ്മെ ജ്വലിപ്പിക്കുന്നവ ഉള്ളിടത്തോളം തീപ്പൊരിയുടെ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും. വന്നാലും നമ്മൾ അവയ്ക്ക് പുതിയ പെട്രോൾ കൊടുക്കാതിരിക്കുമ്പോൾ വന്ന തീ തൻ്റെ കൂടെ കൊണ്ടുവന്ന ഇന്ധനം തീരുന്നതുവരെ കത്തി തീർന്നുപോകും. നമ്മൾ പുതിയ ഇന്ധനം കൊടുക്കുന്നില്ല. കാര്യം അവിടെ തീരുന്നു, വീണ്ടും വരുന്നു, പിന്നീട് വീണ്ടും വരുന്നു. ഇപ്പോൾ പുതിയവ കൊടുക്കാത്തത് മൂലം ഉദീർണമായി വരുന്നത് ത്വരിതഗതിയിലായി, വേഗം വേഗം വന്നു തുടങ്ങി. പഴയ കർമ്മങ്ങളുടെ ഫലം എപ്പോഴാണ് പാകമായി കിട്ടേണ്ടതെന്ന് ആരറിഞ്ഞു? ഇപ്പോൾ അവ പാകമായി വന്നു തുടങ്ങി. ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി. അതും വളരെ വേഗതയിൽ വന്നു തുടങ്ങി. സമാപ്തമായി തുടങ്ങി. സംഭവിക്കും, സമാപ്തമാകും. ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഈ പ്രജ്ഞസ്ഥിതമായിത്തീരും, പുഷ്ടമായിത്തീരും. ആ കാളിമാതാവിനെ പോലെ. കാളിയായിരുന്ന ആ മാതാവ് ചണ്ഡിയായിരുന്നു. ഇപ്പോൾ ബോധം വന്നു, പ്രജ്ഞ ഉണർന്നു. മാതാവ് ദുർഗ എന്ന പേരിൽ പൂജിതയായി. അതേ മാതാവ് താര എന്ന പേരിൽ പൂജിതയായി. എന്താണ് ദുർഗ? വലിയ ദുർഗമമായ ജോലിയാണ്. അന്തർമനസ്സിൻ്റെ അടിത്തട്ടിൽ ചെന്ന് വികാരങ്ങളുടെ സ്വഭാവത്തെ മാറ്റുക വലിയ ദുർഗമമാണ്, എളുപ്പമല്ല. അങ്ങനെ ദുർഗമമായ ജോലി ചെയ്തവൾ ദുർഗയായി പൂജിക്കപ്പെട്ടു. സ്വയം താരണം ചെയ്തു, മറ്റുള്ളവരെ താരണം ചെയ്യുന്നതിന് സഹായകമാക്കി, വഴി പറഞ്ഞുകൊടുത്തു. അതുകൊണ്ട് താരയെന്നറിയപ്പെട്ടു, ദുർഗ എന്നറിയപ്പെട്ടു, പൂജനീയയായി. ഇപ്രകാരം ഓരോ വ്യക്തിയും സ്വയം തൻ്റെ വികാരങ്ങളിൽ നിന്നും മുക്തരാകുവാൻ സാധിക്കും. എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ മതി. പെട്രോൾ മുഴുവനും എടുത്തു കളയുക. പ്രജ്ഞയിൽ പുഷ്ടമായി, പുഷ്ടമായി സ്ഥിതപ്രജ്ഞനായിത്തീരും. എന്നുവച്ചാൽ ഓരോ നിമിഷവും പ്രജ്ഞാവാൻ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാ അവസ്ഥയിലും പ്രജ്ഞയുണ്ട്. എല്ലാ അവസ്ഥയിലും സംവേദന അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനിത്യബോധം കൂടെയുണ്ട്. നമ്മൾ പ്രതിക്രിയ ചെയ്യുന്നില്ല. സ്ഥിതമായിത്തീർന്നാൽ നിതാന്ത നിർമ്മലമായിത്തീരും. നിർമ്മലമായിത്തീർന്നാൽ അനന്തമായ മൈത്രി നിറയും, അനന്തകരുണയാൽ നിറയും, അനന്തമുദിതയാൽ നിറയും, അനന്തമായ ഉപേക്ഷ, അതായത് സമതാഭാവത്താൽ നിറയും. ഇത് പ്രകൃതിയുടെ വേറൊരു നിയമമാണ്. ചിത്തം നിർമ്മലമായാൽ ഈ നാല് ഗുണങ്ങൾ സ്വയം പ്രത്യക്ഷമാകും. അതെങ്ങനെയാണ്? ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഈ പെട്രോൾ എടുത്ത് വെളിയിൽ കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ ടാങ്ക് തണുത്ത ജലം കൊണ്ട് നിറഞ്ഞു. മൈത്രി, കരുണ, സദ്ഭാവന ഇവയാകുന്ന ജലം കൊണ്ട് നിറഞ്ഞു. തീക്കനൽ വന്നു. ഈ ജലത്തെ, തണുത്ത ജലത്തെ സ്പർശിച്ചതോടെ സമാപ്തമായി. കൂടെ കൊണ്ടുവന്നിരുന്ന ഇന്ധനവും കത്തുകയില്ല. സമാപ്തമായി. കനൽ വന്നു, സമാപ്തമായി. കനൽ വന്നു, സമാപ്തമായി, സമാപ്തമായി. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഈ നിയമത്തെ വെറുതെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാൽ, ജീവിതത്തിൽ പകർത്താതിരുന്നാൽ, പരിശീലിക്കാതിരുന്നാൽ, പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ ഈ നിയമം കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ഈ ധർമ്മം, ഈ സാധന നമുക്കെന്ത് പ്രയോജനം നൽകി? ബുദ്ധി കൊണ്ട് നമുക്ക് ശരിക്കും അറിയാം. നമ്മുടെ നേരെ ആരെങ്കിലും തീയും കൊണ്ടുവന്നാൽ ഉടനെ നമുക്ക് കുഴൽ തുറന്ന്, വെള്ളത്തിൻ്റെ കുഴൽ തുറന്ന് അത് അണയ്ക്കണം. അല്ലെങ്കിൽ ഉടനെ അത് വർദ്ധിക്കും. ഇത് ബുദ്ധികൊണ്ടല്ലേ മനസ്സിലാക്കിയത്? എന്നാൽ ശരിക്കും തീപിടിച്ചപ്പോൾ വെള്ളക്കുടലിൻ്റെ കാര്യമെല്ലാം മറന്നു. പെട്രോൾ പമ്പ് തുറന്നു, കത്തിച്ചു, വളരെ നല്ലതുപോലെ കത്തിച്ചു. പിന്നീട് ബോധം വന്നു. ഷോ, ഞാനിതെന്താണ് ചെയ്തത്? വെള്ളത്തിൻ്റെ പമ്പല്ലായിരുന്നോ തുറക്കേണ്ടിയിരുന്നത്? ബുദ്ധി പറഞ്ഞു, വെള്ളത്തിൻ്റെ പമ്പ് തുറക്കൂ, അത് അന്തർഭാഗത്തുള്ള മനസ്സുവരെ എത്തുന്നില്ല. അതിനപ്രിയമായി തോന്നി, ഉടനെ അവിടെ പെട്രോൾ ഒഴിച്ചു. ഈ തീയ് അപ്രിയമായി തോന്നി, പെട്രോൾ ഒഴിച്ചു കൊടുത്തു. അതതിൻ്റെ സ്വഭാവമാണ്. ആരെങ്കിലും തീയും കൊണ്ട് നമുക്ക് നേരെ കത്തിക്കുവാൻ വന്നാൽ ബക്കറ്റ് നിറച്ച് പെട്രോളും എടുത്ത് ഒഴിച്ചു കൊടുത്ത് നീയും കത്ത്, ഞാനും കത്തും, രണ്ടുപേരും കത്തട്ടെ. ഈ അകത്തുള്ള പ്രജ്ഞ ഉണർന്നുവെങ്കിൽ ഭാവിതമായ പ്രജ്ഞയാണ് ഉണരുന്നത്. ചിന്താപ്രജ്ഞയല്ല, ശ്രുതപ്രജ്ഞയല്ല, ഭാവിതമായ പ്രജ്ഞയാണ് ഉണരുന്നതെങ്കിൽ ആര് വന്നാലും, ആര് പെട്രോൾ കൊണ്ടുവന്നാലും തീയും കൊണ്ട് തന്നെ വന്നോട്ടെ നമുക്ക് നേരെ. തണുത്ത വെള്ളം നിറഞ്ഞ ബക്കറ്റായിരിക്കും തിരിച്ചൊഴിക്കുന്നതെങ്കിൽ നീയും തണുക്കൂ, ഞാനും തണുക്കും, രണ്ടുപേരും ശീതളമാകും. ഇത് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിനു വേണ്ടിയുള്ള പരിശീലനമാണിത്. മറ്റൊരു സമ്പ്രദായത്തിൽ ജാതിയിൽ പെട്ടയാളെ വലിച്ചുകൊണ്ടുവന്ന് ഈ ജാതിയിൽ ചേർത്താൽ എന്തു നേടും? അത് മൂർഖതയല്ലേ? ഒരു ദാർശനിക വിശ്വാസിയെ അവിടുന്നെടുത്ത് ഈ ദാർശനിക മാന്യതയിൽ വിശ്വസിപ്പിച്ചാൽ എന്തു നേടാൻ? വഞ്ചനയായ ഒരു കാര്യമായിത്തീരില്ലേ അത്? കുഴങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വീണ്ടും അഹിതമായാണ് ചെയ്യുന്നതെങ്കിൽ സ്വന്തം അമംഗളം തന്നെയല്ലേ ചെയ്യുന്നത്? ഈ പാവങ്ങളെ മംഗളമാർഗത്തിലെത്തിക്കേണ്ടതാണ്. ഇവർക്ക് അഹിതമാകുന്നത് തീർന്നു കിട്ടണം, ഇവരുടെ ദുഃഖസംവർദ്ധനം തീരണം. എങ്കിൽ ധർമ്മത്തിൻ്റെ കാര്യമായി. അതെ, ധർമ്മം ഇതാണ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സാധന ചെയ്യുന്നത്. നമുക്കൊരു ജാതിയുടെയും തൊഴുത്തിൽ കെട്ടണ്ട, നേരത്തെ തന്നെ ബന്ധനത്തിലാണ്. അവിടെ എന്തു കിട്ടി? ഒരു ജാതിയുടെ തൊഴുത്തിൽ നിന്നും അഴിച്ച് മറ്റൊരു ജാതിയുടെ തൊഴുത്തിൽ കിട്ടുവാനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഭ്രാന്ത് തന്നെയല്ലേ? ധർമ്മം എവിടെ മനസ്സിലായി? ധർമ്മമാർഗത്തിലൂടെ പോകുവാനാണ് വന്നിരിക്കുന്നത്. പ്രകൃതിയുടെ നിയമത്തെ മനസ്സിലാക്കി അതനുസരിച്ച് തൻ്റെ ജീവിതം വാർത്തെടുക്കുവാനാണ് വന്നിരിക്കുന്നത്. കാര്യം ശരിക്കും മനസ്സിലാക്കുക, ശരിക്കും മനസ്സിലാക്കുക. സങ്കീർണതകൾ അകലും, അല്ലെങ്കിൽ അകപ്പെട്ടു തന്നെ കിടക്കും. ഇവിടെയും വെളിയിൽ പോകുമ്പോൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവിടെയും. എന്ത് ധ്യാനമാണ് ചെയ്യുന്നത്? ഈ അനിത്യത്തെയാണ് ധ്യാനിക്കുന്നത്? ശരീരത്തെ ധ്യാനിക്കുകയാണോ? നിത്യത്തെ ധ്യാനിക്കുകയാണെങ്കിലല്ലേ വല്ല പ്രയോജനമുള്ളൂ? നിത്യം, ശാശ്വതം, ധ്രുവമായതിനെ ധ്യാനിക്കൂ. അതല്ലേ നിനക്കാവശ്യം? ഇതെന്താണ് ചെയ്യുന്നത്? നിത്യത്തിലല്ലേ ചെന്നെത്തേണ്ടത്? നിത്യം, ശാശ്വതം, ധ്രുവം, അവിനാശി, അവിടെയാണ് ചെന്നെത്തേണ്ടത്. എന്നിട്ട് ധ്യാനിക്കുന്നതോ അനിത്യത്തെയും? എന്താണീ ചെയ്യുന്നത്? കുടുക്കിലകപ്പെട്ടു പോകും. കാര്യം തന്നെ മനസ്സിലായില്ല എങ്കിൽ പറയും, ശരിയാണ്, തെറ്റുപറ്റിപ്പോയി, ഈ അനിത്യത്തെയാണ് ധ്യാനിച്ചത്. നമുക്കനിത്യം കൊണ്ട് എന്തു നേടാൻ? നമുക്ക് നിത്യം വരെയാണ് എത്തേണ്ടത്. എവിടെ എത്തണമോ അതിനെയല്ലേ ധ്യാനിക്കേണ്ടത്? കാര്യം മനസ്സിലായില്ല, അതുകൊണ്ട് പറയുകയാണ്. കാര്യം മനസ്സിലായി എങ്കിൽ പറയും, ഈ അനിത്യം തന്നെയാണ് കെട്ടുകളിടുന്നത്, ഈ അനിത്യം തന്നെയാണ് നിത്യം വരെ എത്തുവാൻ അനുവദിക്കാത്തതും, ഈ അനിത്യത്തിനോട് തന്നെയാണ് രാഗമുണർത്തുന്നത്, ദ്വേഷമുണർത്തുന്നത്. ഈ അനിത്യത്തെ പ്രതി രാഗമുണർത്തുന്നത് എങ്ങനെ തകർക്കാം? അനിത്യത്തെ പ്രതി ദ്വേഷമുണർത്തുന്നത് എങ്ങനെ തകർക്കാം? ഇതിനു വേണ്ടിയാണ് ഇതിനെ തന്നെ ധ്യാനിക്കുന്നത്. അല്ലാതെ അനിത്യത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുവാൻ വേണ്ടിയല്ല, അനിത്യത്തിൽ നിന്നും വിടുതൽ നേടുവാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. നിത്യം അതിൻ്റെ സ്ഥാനത്ത് തന്നെയുണ്ട്. അതിനെ ആരെന്ത് പേരിട്ട് വിളിച്ചാലും നിത്യത്തിൻ്റെ അസ്തിത്വമുണ്ട്. തീർച്ച, ഇരുട്ടെവിടെയുണ്ടോ അവിടെ പ്രകാശത്തിൻ്റെയും അസ്തിത്വമുണ്ട്. എവിടെ ദുഃഖമുണ്ടോ അവിടെ പരമസുഖത്തിൻ്റെയും അസ്തിത്വമുണ്ട്. എവിടെ അനിത്യമുണ്ടോ അവിടെ നിത്യത്തിൻ്റെയും അസ്തിത്വമുണ്ട്. എന്നാൽ ആ നിത്യത്തെ സാക്ഷാത്കരിക്കണ്ടേ? അനുഭവമാകണ്ടേ? ധ്യാനിക്കൂ, ധ്യാനിക്കൂ, നിത്യത്തെ ധ്യാനിക്കൂ. എന്തിനെ ധ്യാനിക്കും? നിനക്കനുഭവമേ ആയിട്ടില്ല. നിത്യം എങ്ങനെയാണെന്ന് നിനക്കറിഞ്ഞുകൂടാ. സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? ആ കൽപ്പന കൊണ്ട് എന്തു നേടാൻ? അത് നീ സൃഷ്ടിച്ചെടുത്ത കൽപ്പനയാണ്, നിന്റെ മാനസിക സങ്കല്പമാണ്. നീ ഇങ്ങനെയാണ് സത്യമെന്നങ്ങ് വിചാരിച്ചു. നിനക്കനുഭവമെവിടെ? ചതിയിൽപ്പെട്ടുപോയി. അനിത്യത്തെ ധ്യാനിക്കുന്നത് അനിത്യത്തോട് നമുക്ക് ആസക്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അനിത്യത്തെ ധ്യാനിക്കുന്നത് അത് ബന്ധനമായതുകൊണ്ടാണ്. അതിൻ്റെ കെട്ടുകൾ, അതുമായുള്ള ആസക്തി എങ്ങനെ ഇല്ലാതാക്കാം? ഈ ജോലിയാണ് ചെയ്യുന്നത്. ആസക്തി നശിച്ച് നശിച്ച് കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞ് മുഴുവനും അഴിഞ്ഞു തീരുമ്പോൾ മുക്തമാകും. മുക്തമായാൽ നിത്യം സ്വയം മുന്നിലെത്തും. കാർമേഘമുണ്ട്, വെളിയിലാകെ കാർമേഘം പൊതിഞ്ഞിരിക്കുകയാണ്. ഉള്ളിൽ പ്രകാശം, അതിനകത്ത് സൂര്യപ്രകാശം തീർച്ചയായും ഉണ്ട്. സൂര്യപ്രകാശം സൃഷ്ടിക്കുന്നതിനു വേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, അതവിടെ തന്നെയുണ്ട്. ഈ കാർമേഘമകറ്റിയാൽ മതി. കട്ടിയായ മേഘം മാറി കനം കുറഞ്ഞ കുറഞ്ഞവയുമകന്നു. സൂര്യപ്രകാശം മുന്നിലുണ്ട്, നിത്യമായതുണ്ട്, അവിനാശിയായതുണ്ട്. ഈ അനിത്യം മതിലുപോലെ അതിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. നമുക്ക് നിത്യത്തിൻ്റെ ദർശനം തരുവാൻ അനുവദിക്കുന്നില്ല. ഈ അനിത്യത്തെ അകറ്റുന്നതിനു വേണ്ടിയാണ് സാധന ചെയ്യുന്നത്. അപ്പോൾ ഈ കുടുക്കിലകപ്പെടുത്തുന്ന ദാർശനികരും ജാതി സമ്പ്രദായക്കാരുടെയും കുരുക്കുകളിൽ പെടുകയില്ല. സ്വന്തം ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്കുപകരിക്കുന്ന ഇതാണ്, എനിക്കിതാണ് ചെയ്യേണ്ടത്. ജൈനൻ ജൈനൻ തന്നെയെന്ന് പറഞ്ഞോട്ടെ, ബൗദ്ധൻ ബൗദ്ധനെന്ന് പറഞ്ഞോട്ടെ, ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞോട്ടെ, മുസൽമാൻ മുസൽമാൻ എന്ന് പറഞ്ഞോട്ടെ, ഏത് പേര് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഈ ജോലിയാണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വന്തം മംഗളത്തിനു വേണ്ടിയും സ്വന്തം നന്മയ്ക്കു വേണ്ടിയും മറ്റുള്ളവരുടെ മംഗളത്തിനു വേണ്ടിയും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടിയും ഇങ്ങനെ ഇതിൻ്റെ പുറകെ കൂടും, വളരെ മംഗളമാകും. സമ്യക് സമ്പുദ്ധനായി തീർന്ന ആ വ്യക്തിയുടെ അടുത്തു നിന്നും അനേകം ആളുകൾ ഭിക്ഷുവായും ഭിക്ഷുണിയായും ഈ വിദ്യ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിലും കൂടുതൽ സംഖ്യ ഗൃഹസ്ഥരുടേതായിരുന്നു. ഗൃഹസ്ഥർ പുരുഷന്മാരും സ്ത്രീകളും ഇത് പഠിച്ചുകൊണ്ടിരുന്നു. ഗൃഹസ്ഥ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ധാരാളമുണ്ടാകും. എന്നാലും എല്ലാവർക്കും മാർഗമൊന്നേയുള്ളൂ. ചിലപ്പോൾ ഗൃഹസ്ഥർ സമൂഹത്തോടെ ചെല്ലുമായിരുന്നു, ഞങ്ങൾക്ക് ഭിക്ഷുക്കളും സന്യാസികളുമാകുവാൻ സാധിക്കുകയില്ല, ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് ഞങ്ങൾക്കെങ്ങനെ മംഗളം സാധിക്കും. ഒരിക്കൽ അവർക്ക് ഉപദേശം കൊടുത്തു, നിങ്ങളുടെ മംഗളം എന്തിലാണെന്ന്, എന്തിലാണ് മംഗളം? ഗൃഹസ്ഥർ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെ എങ്ങനെ ധാർമ്മിക ജീവിതം നയിക്കാം? ഒന്നെങ്കിൽ ഗൃഹസ്ഥനായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മുക്തമായി സന്യാസിയായി ഭിക്ഷുവായി ഭിക്ഷുണിയായി മുഴുവൻ സമയവും ഇതിലേർപ്പെടുക. അല്ലെങ്കിൽ ഗൃഹസ്ഥനാണ്, ഗൃഹത്തിലെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നില്ല, ജോലിയുമൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഒരു തൊഴിലുമില്ലാത്ത അയാൾ ഹാനിയുണ്ടാക്കും. ഗൃഹസ്ഥൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുകയാണ്, എന്നിട്ടും ധർമ്മം എങ്ങനെയാണ് പാലിക്കുന്നത്? അവർക്ക് 38 ധർമ്മമംഗളങ്ങൾ പഠിപ്പിച്ചു. ഗൃഹസ്ഥരുടെ ഈ ജോലി അവർക്ക് വലിയ മംഗളകാരിയാണ്. ഈ ധർമ്മം വലിയ മംഗളകാരി. ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം എത്തിയപ്പോൾ പറഞ്ഞു, ഇത് ഉത്തമമായ മംഗളമാണ്, ഏറ്റവും ഉത്തമമായ മംഗളമാണ്. എന്താണ് ഉത്തമമായ മംഗളം? ഫുട്ടസ്സ ലോകധമ്മേഹി. ഈ 8 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കുന്നുണ്ട്. അന്നത്തെ ഭാഷയിൽ അതിനെ ലോകധർമ്മം എന്ന് പറഞ്ഞു. അതിൻ്റെ സ്വഭാവമാണ്, അതുകൊണ്ട് ലോകധർമ്മം എന്ന് പറഞ്ഞു. എന്താണ് ഈ 8 തരത്തിലുള്ള കാര്യങ്ങൾ? സുഖവും വരും, ദുഃഖവും വരും, ലാഭവുമുണ്ടാകും, നഷ്ടവുമുണ്ടാകും, യശസ്സുണ്ടാകും, നിന്ദയുണ്ടാകും, ജയമുണ്ടാകും, പരാജയവുമുണ്ടാകും. ഇപ്രകാരത്തിലുള്ള ദ്വന്ദ്ങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഈ ദ്വന്ദ്ങ്ങൾ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കും. ചിത്തം യസ്സന കമ്പതി. ആരുടെ മനസ്സാണോ ഇതിൽ ഇളകാത്തത്, തൻ്റെ സമത നഷ്ടമാകാത്തത്, സന്തുലനം കാത്തുസൂക്ഷിക്കുന്നത്, എന്തു തന്നെ വന്നാലും എങ്ങനെ തന്നെ വന്നാലും അങ്ങനെ സമതയിലിരിക്കുന്ന വ്യക്തി, അസോകം, കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കുകയില്ല. അയാൾക്കിപ്പോൾ ശോകമില്ല. വിരജങ് പുതിയ മാലിന്യം ഏൽപ്പിക്കുകയില്ല, ഒട്ടും പുരട്ടുകയില്ല. അസോകം വിരജങ് ഖേമങ് യോഗക്ഷേമം കൊണ്ട് പരിപൂർണമായി. ധർമ്മത്തിൻ്റെ ആശ്രയം ലഭിച്ചു, ധർമ്മത്തിനെ ശരണം പ്രാപിച്ചു. ഇപ്പോൾ യോഗക്ഷേമം തന്നെ യോഗക്ഷേമം. ഏതങ് മംഗളമുത്തമങ് ഇപ്രകാരമുള്ള ഉത്തമ മംഗളം ഓരോ ഗൃഹസ്ഥനും പ്രാപിക്കുവാൻ സാധിക്കും. ജോലി ചെയ്യേണ്ടി വരും. ആരുടെയെങ്കിലും വിശ്വാസത്തിൽ പെട്ടിരുന്നാൽ ഏതെങ്കിലും ബുദ്ധൻ ചെയ്തു തരും, ഏതെങ്കിലും മഹാവീരൻ ചെയ്തു തരും, ഏതെങ്കിലും രാമൻ ചെയ്തു തരും, ഏതെങ്കിലും അല്ലാഹു ചെയ്തു തരും, ഏതെങ്കിലും ഈശ്വരൻ ചെയ്തു തരും. എന്നെക്കൊണ്ടിതൊന്നും പറ്റില്ല, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാനിതെങ്ങനെ ചെയ്യും? അങ്ങനെയാണെങ്കിൽ ജീവിതം പൂർണ്ണമായും നഷ്ടമാകും. ഗൃഹസ്ഥനാണ്, കഷ്ടപ്പാടുകളുണ്ട്, വളരെയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉന്മുക്തരായി ഭിക്ഷുഭിക്ഷുണിമാരെ പോലെ അത്രയും സമയം ചിലവാക്കുവാനില്ല. എന്നാൽ എത്ര സമയം കിട്ടുമോ അത്രയും ജീവിതം നന്നാക്കുവാൻ സാധിക്കും. തൻ്റെ മുക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അടിവച്ചടിവച്ച് കുറേ വൈകിയാണെങ്കിലും എത്തുക തന്നെ ചെയ്യും. കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വയം ഇതുതന്നെയാണ് ജീവിതം മുഴുവനും ചെയ്തത്. സമതയിൽ എങ്ങനെ സ്ഥാപിതമാകാം? ഏതവസ്ഥയായാലും സമതയിൽ സ്ഥാപിച്ചാൽ പഴയവ വേരറ്റുപോയിക്കൊണ്ടിരിക്കും, വേരറ്റുകൊണ്ടേയിരിക്കും. ഇതേ വഴിയിലൂടെ മുന്നേറുമ്പോൾ വളരെ ശരിക്കും മനസ്സിലാകും, ശരിക്കും മനസ്സിലാകും. തീ പിടിച്ചിരിക്കുകയാണ്, ഇന്ധനവും കിടപ്പുണ്ട്, അതിൽ തീ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ അതിൽ പുതിയ പുതിയ ഇന്ധനം ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നാൽ പുതിയ ഇന്ധനം കത്തും. പഴയവ കൊന്നുകൂടി കിടക്കുന്നുമുണ്ട്, പുതിയവ കത്തുകയാണ്, വീണ്ടും ഇട്ടുകൊടുത്തുകൊണ്ടുമിരിക്കുകയാണ്. എങ്ങനെ അവസാനിക്കും? നമ്മൾ പുതിയ ഇന്ധനം ഇടുന്നത് നിർത്തണം. തീ കത്തുക തന്നെ ചെയ്യും. മുഴുവനും ഇന്ധനം കത്തിത്തീരുമ്പോൾ വിടുതൽ കിട്ടും, തീ സ്വയം നശിച്ചുകൊള്ളും. നമ്മൾ പുതിയവ പുതിയവ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നാൽ എങ്ങനെ വിടുതൽ കിട്ടാൻ? ഇത്രയും സരളമായ കാര്യം. എന്നാൽ ബുദ്ധിക്ക് മനസ്സിലാകുകയില്ല, അനുഭവം കൊണ്ട് ശരിക്കും മനസ്സിലാകും. ഈ മാർഗത്തിലൂടെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ നല്ലതുപോലെ മനസ്സിലാകും എന്താണ് ജീവൻധാര, ശരീരധാര, ഈ പരമാണുക്കളുടെ ധാര. ഒന്ന് നഷ്ടമാകുമ്പോൾ മറ്റൊന്ന് ജനിക്കുന്നു, അതിൻ്റെ ഒരു സന്തതി, ഒരു സന്താനം. ഇങ്ങനെയൊരു ധാര പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ചിത്തത്തിൻ്റെ ഒരു ധാര, ഒന്ന് നഷ്ടമാകുമ്പോൾ മറ്റൊന്ന് വരുന്നു. ഇത് ചിത്തത്തിൻ്റെ ധാര. ഈ ശരീരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും ധാരകൾ ഒത്തുചേർന്ന ജീവൻധാര പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ജീവൻധാര എങ്ങനെ പ്രവഹിക്കുന്നു? ഇതിനെന്തെങ്കിലും ആഹാരം കിട്ടണം. ആഹാരം കിട്ടിയാൽ പ്രവഹിക്കും. ശരീരത്തിൻ്റെ ഭൗതികധാരയ്ക്ക് ഭൗതികമായ ആഹാരം വേണം. ആഹാരം ലഭിച്ചാൽ ചലിക്കും, അല്ലെങ്കിൽ നിലയ്ക്കും. അതുപോലെ തന്നെ ചിത്തധാരയ്ക്ക് ചൈതസികമായ ആഹാരം കിട്ടണം, അല്ലെങ്കിൽ നിലയ്ക്കും. ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഈ ശരീരധാരയ്ക്ക് ശരീരത്തിൻ്റേതായ ആഹാരം, ഭൗതികമായ ആഹാരം കിട്ടണം. രണ്ടു നേരം ആഹാരം കഴിക്കുന്നു. ഇന്ന് ആഹാരമൊന്നും കഴിക്കണ്ട, ഉപവസിക്കാമെന്ന് മനസ്സിൽ തോന്നി, കഴിച്ചില്ല, ആഹാരം കൊടുത്തില്ല. കൊടുത്തില്ല എന്ന് വെച്ച് മരിച്ചൊന്നും പോയില്ല, ഇപ്പോഴും ചലിക്കുകയാണ്. രണ്ട് ദിവസം കഴിച്ചില്ല, ഒരു മാസം കൊടുത്തില്ല, രണ്ടു മാസം കൊടുത്തില്ല, മൂന്ന് മാസം, നാലു മാസം, അങ്ങനെ പോയി, മരിച്ചു തന്നെ പോയി. ശരീരം മരിച്ചുപോയി. എന്താണ് സംഭവിച്ചത്? ആഹാരം കൊടുക്കാതിരുന്നപ്പോൾ ഈ ശരീരധാര ഇത്രയും ദിവസം എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് നടന്നത്? പഴയ ആഹാരം അകത്ത് കിടപ്പില്ലേ? നേരത്തെ കൊടുത്തിരുന്ന ഭൗതികാഹാരം, കൊഴുപ്പും മറ്റുമായി ശരീരത്തിനകത്തുണ്ട്. ഇപ്പോൾ അതിനെയാണ് തിന്നുകൊണ്ടിരുന്നത്. അതിനെ ആശ്രയിച്ച് ആശ്രയിച്ച് ഈ ശരീരധാര ചലിച്ചുകൊണ്ടിരുന്നു. അത് സമാപ്തമായി, മരിച്ചുപോയി. ധാര തന്നെ സമാപ്തമായി. ശരിക്കും ഇതുപോലെ തന്നെ ചിത്തത്തിൻ്റെ ധാരയും. ചിത്തത്തിൻ്റെ ധാര നമ്മുടെ സംസ്കാരം കൊണ്ടാണ് ചലിക്കുന്നത്. സംസ്കാരം കൊടുത്തതോടെ പുതിയ വിജ്ഞാനം ജനിച്ചു. സംസ്കാരം കൊടുത്തു, പുതിയ വിജ്ഞാനം ജനിച്ചു. പ്രദക്ഷിണം സംസ്കാരം കൊടുക്കുകയാണ്, പുതിയ വിജ്ഞാനം ഉണ്ടാകുകയാണ്. സംഘാരപച്ചയ വിഞ്ഞാണ്, സംഘാരപച്ചയ വിഞ്ഞാണ്. നമ്മൾ കൈവലിച്ചു, പുതിയ സംസ്കാരം കൊടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ഏതെങ്കിലും ഒരു പഴയ സംസ്കാരം തലപൊക്കിയേ മതിയാകൂ. പഴയ സംഗ്രഹമുള്ളതിൽ നിന്നും തല ഉയർത്തി വീണ്ടും ഒരു പുതിയ ചിത്തമുണ്ടായി. വീണ്ടും പുതിയ സംസ്കാരം കൊടുക്കുന്നില്ല, പഴയ സംസ്കാരം തലപൊക്കി. ഇപ്രകാരം ഉപജ്ജിത്വാ നിരുജ്ജന്തി, ഉപജ്ജിത്വാ നിരുജ്ജന്തി. ഒന്നിനു മേലെ ഒന്നായി സംസ്കാരം തലപൊക്കുന്നു, നഷ്ടമാകുന്നു, നഷ്ടമാകുന്നു. ഈ സമതയല്ലേ വരേണ്ടത്? അതും ഈ ആഴങ്ങളിൽ നിന്നും. ഇതിനെയാണ് സാമായികം എന്ന് നമ്മുടെ ഇടയിൽ പറഞ്ഞിരുന്നത്. മറന്നേ പോയി. ഇതിനെ കായോത്സർഗമെന്ന് നമ്മുടെ ഇടയിൽ പറഞ്ഞിരുന്നത്. ശരീരത്തെ ഉത്സർഗമാക്കി, ശരീരത്തെ പ്രതി ലേശമെങ്കിലും ഞാൻ എൻ്റേത് എന്ന ഭാവമുണ്ടെങ്കിൽ സംസ്കാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ബുദ്ധിയുടെ തലത്തിൽ ആയിരം പറഞ്ഞു മനസ്സിലാക്കിയാലും ഞാനില്ല, എൻ്റേതില്ല, വാസ്തവത്തിൽ ഞാൻ എൻ്റേത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലമാണ് രാഗമുണരുന്നത്, ദ്വേഷമുണരുന്നത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉണരുന്നത്? ഇത് ശരിയായ അർത്ഥത്തിൽ കായോത്സർഗമാകണം. ഇതാണ് വിപശ്ശന. അല്ലാതെ മറ്റെന്താണ്? ചെയ്ത് അങ്ങാഴങ്ങളിൽ വരെ ചെന്നെത്തി. പുതിയ ഇന്ധനം കൊടുക്കാതെയായി. പുതിയ സംസ്കാരം ഉണ്ടാക്കുന്നതേയില്ല. പഴയവ സ്വയം വേരറ്റുകൊണ്ടുമിരിക്കും, അതായത് മൂലം വരെ സമാപ്തമായിക്കൊണ്ടുമിരിക്കും. ചിത്തമെല്ലാ അവസ്ഥകളിലും സമതയിലിരിക്കണം, അകത്തും പുറത്തും സമതയിൽ. ഈ വ്യക്തി ഇതാണ് ചെയ്തത്, മുക്തനായിത്തീർന്നു. ജീവിതം മുഴുവനും സ്വയം ഉദാഹരിച്ചു. എപ്രകാരം ഒരു വ്യക്തിക്ക് എല്ലാ അവസ്ഥയിലും സമതയിലിരിക്കാം? ഈ വിദ്യ കരസ്ഥമായ ഉടനെ കരുണ നിറഞ്ഞ മനസ്സോടെ അത് ആളുകൾക്ക് പങ്കുവച്ചു. അഞ്ചാളുകൾക്ക് കൊടുത്തു. ജോലി ചെയ്ത് അവർ അർഹതരായിത്തീർന്നു, മുക്തരായി. അഞ്ചിൽ നിന്നും 50 പേർക്ക് കിട്ടി. ജോലി ചെയ്ത് അവർ മുക്തരായി. 50-ൽ നിന്നും 500 പേർക്ക് കൊടുത്തു. 500-ൽ നിന്നും 5000. അതെ, അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സമൂഹത്തിലെ പ്രബുദ്ധവർഗം ബുദ്ധിവാദികളായ വർഗമായിരുന്നു, വിദ്യാസമ്പന്നരായിരുന്നു. ബ്രാഹ്മണ സമാജം ആകർഷിക്കപ്പെട്ടെത്തി. ബ്രാഹ്മണരുടെ ഒരു വലിയ നേതാവ് സാരീപുത്രൻ എന്നായിരുന്നു പേര്. ആകർഷിക്കപ്പെട്ടെത്തി. ഇയാൾ വലിയ പ്രയോജനമുള്ള ജോലിയാണല്ലോ ചെയ്യുന്നത്. ഈ സിദ്ധാന്തങ്ങളെല്ലാം നമുക്കിടയിലുണ്ട്. വീതരാഗിയായിത്തീരുക, വീതദ്വേഷിയായിത്തീരുക, അനാസക്തരായിത്തീരുക, ഇത്യാദി ഇത്യാദി. എന്നാൽ എങ്ങനെ അതായിത്തീരാം, എങ്ങനെയാകാം എന്നാരും പഠിപ്പിക്കുന്നില്ല. ആർക്കും അറിഞ്ഞുകൂടാ. ഈ വ്യക്തി ചെയ്യുവാനാണ് പഠിപ്പിക്കുന്നത്. വെറും ഉപദേശമല്ല കൊടുക്കുന്നത്, വലിയ പ്രയോജനമുള്ള കാര്യമാണല്ലോ. ജോലിയിലേർപ്പെട്ടു, അർഹതനായിത്തീർന്നു, അദ്ദേഹത്തിൻ്റെ വലം കൈയായിത്തീർന്നു. അക്കാലത്തെ മറ്റൊരു ബ്രാഹ്മണ നേതാവായിരുന്നു മുഗലായൻ എന്നയാൾ. ഇതേപോലെ സമ്പർക്കത്തിലെത്തി, ജോലി ചെയ്ത് അർഹതനായിത്തീർന്നു, അദ്ദേഹത്തിൻ്റെ ഇടത് കൈയായിത്തീർന്നു. വളരെ ഉയർന്ന അവസ്ഥയിലെത്തി, ലോകമംഗളം ചെയ്യുവാൻ തുടങ്ങി. അതേപോലെ അക്കാലത്തെ പ്രസിദ്ധ ബ്രാഹ്മണനായിരുന്ന കാശ്യപൻ, കാത്യായൻ, ഭാരദ്വാജൻ മുതലായ എത്രയോ പേർ ആയിരക്കണക്കിന് ആളുകൾ ആകർഷിക്കപ്പെട്ടു വന്നു. അതേപോലെ ക്ഷത്രിയവംശജരും ഇന്ന രാജാവ്, ഇന്ന രാജാവ്, ഇന്ന ഇന്ന ശാസകർ, ഇന്ന മന്ത്രി, ഇന്ന സേനാപതി എന്നുവേണ്ട പലരും ആകർഷിക്കപ്പെട്ടു. കാരണം ശരിക്കും ധർമ്മം മനസ്സിലാക്കി. വികാരങ്ങളിൽ നിന്ന് മുക്തനാക്കുന്ന ഈ വിദ്യ രാജ്യത്തിൽ നിന്നും നഷ്ടപ്പെട്ടുപോയി. ഒരാളിത് പഠിപ്പിക്കുന്നു, ആകർഷിക്കപ്പെട്ടു വന്നു. അതേപോലെ ശ്രേഷ്ഠിവർഗം, വ്യാപാരിവർഗക്കാരും എല്ലാ തലത്തിലുള്ള വ്യക്തികൾ, കൃഷിക്കാർ, തൊഴിലാളികൾ ആകർഷിക്കപ്പെട്ടു വന്നു. ഉത്തരഭാരതത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഈ വിദ്യയുടെ ജോലി ചെയ്തു തുടങ്ങി. അപ്പോൾ വളരെയധികം ആളുകൾ വിരോധികളുമായി തുടങ്ങി. സ്വാഭാവികമാണ്, അങ്ങനെയുണ്ടാകും. ചില പാവങ്ങൾ വിരോധികളായി തീർന്നത് ഇയാളിതെന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടായിരുന്നു. അവർക്ക് ഈ കർമ്മകാന്ഡങ്ങളും തങ്ങളുടെ ദാർശനിക മാന്യത, തങ്ങളുടെ വസ്ത്രധാരണ രീതി, തങ്ങളുടെ വർത്തമാന ശീലങ്ങൾ, ഇതൊക്കെയാണ് ധർമ്മം. ആ കുരുക്കുകളിൽപ്പെട്ട് കിടക്കുന്നവരാണ് ഈ മനുഷ്യൻ മറ്റെന്തോ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ധർമ്മം നഷ്ടമാകും. തൻ്റെ ധർമ്മത്തെ പ്രതി, ധർമ്മമെന്ന് പറയുന്നതിനെ പ്രതി വളരെ ആഴത്തിൽ ആസക്തിയാണ്. അതുകൊണ്ട് വിരോധിക്കുകയാണ്. ഇനി കുറേ ആളുകൾക്ക് അവരുടെ ഉപജീവന മാർഗത്തിൻ്റെ പ്രശ്നമാണ്, പ്രതിഷ്ഠയുടെ പ്രശ്നമാണ്. പൗരോഹിത്യ കർമ്മങ്ങളിൽ അനുഷ്ഠിക്കുന്നവർക്ക് അത് നഷ്ടമാകും. ആളുകൾ കർമ്മകാന്ഡങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പുരോഹിതൻ്റെ ജോലി എങ്ങനെ നടക്കും? കർമ്മകാന്ഡങ്ങൾ ചെയ്യിപ്പിച്ച് തങ്ങളുടെ ഉപജീവനം നടത്തിയിരുന്നവർ, അവരുടെ വലിയ പ്രതിഷ്ഠ, വലിയ സ്ഥാനമാനങ്ങൾ ആത്മമഹിമയ്ക്ക് മുറിവേറ്റു, വയറ്റത്തടിയേറ്റു. അവർ വിരോധികളായി. പിന്നെ കുറേ ആളുകൾ എല്ലാ കാര്യത്തിനും എതിർപ്പ് പറയുന്നവരുണ്ട്. എങ്ങനെ, എന്തു ചെയ്താൽ ഈ ആളുടെ ഉപദേശം നിർത്തിക്കിട്ടും? ആളുകൾ ഇയാളെ അനുസരിക്കാതിരിക്കും, എന്തു ചെയ്യും? ഭാരതത്തിൽ ഏകദേശം 100 വർഷം മുൻപ് വരെ ഒരു രീതി നിലനിന്നിരുന്നു. ആരെയെങ്കിലും ഒന്ന് താഴ്ത്തിക്കെട്ടണമെങ്കിൽ അയാളുമായി ശാസ്ത്രതർക്കം നടത്തുക, അയാളുമായി പൊതുസ്ഥലത്ത് വച്ച് വാദവിവാദം നടത്തുക. നമ്മുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തന്നില്ലെങ്കിൽ സ്വയമേവ അയാളുടെ പ്രതിഷ്ഠ ഇല്ലാതാകും, ആളുകൾ അയാളെ അനുസരിക്കാതാകും. അങ്ങനെ ഭാരതത്തിൽ വാദവിവാദത്തിൻ്റെ ഒരു രീതി നിലനിന്നിരുന്നു. ആളുകൾ വാദവിവാദത്തിനായി ചെന്നു. 5, 10, 20 അങ്ങനെ സമൂഹമായിട്ടാണ് ചെന്നിരുന്നത്. തപോഭൂമിയുടെ വാതിൽക്കൽ ചെന്ന് തലയും ചൊറിഞ്ഞ് നിൽക്കും. വലിയ ബോധ്യമുള്ള വ്യക്തിയാണ്, ബുദ്ധിമാനായ വ്യക്തിയാണ്. എങ്ങനെ തർക്കിക്കും? എന്തു ചെയ്യും? നമ്മളിൽ ആര് നേതാവാകും? നീ ലീഡറാകൂ, ഞങ്ങളൊക്കെ പിന്നാലെയുണ്ട്. ശരി, ഒരാൾ ലീഡറാകുവാൻ സമ്മതിച്ചു. എന്ത് പോയിൻ്റാണെന്നാദ്യം കുറിച്ചു വയ്ക്കാം. തർക്കത്തിനുള്ള പോയിൻ്റുകൾ എന്തെല്ലാമാണ്? എന്താണ് പോയിൻ്റ്? എഴുതു. നിങ്ങളിതെന്ത് സന്യാസിയാണ്? തലയിൽ ജട കെട്ടിയിട്ടില്ല. അക്കാലത്ത് നിയമമായിരുന്നു, തലയിൽ ജട കെട്ടിയാൽ സന്യാസിയായി. ഇദ്ദേഹം ജട കെട്ടി വച്ചിട്ടില്ല, പിന്നെന്ത് സന്യാസി? ശരീരത്തിൽ ഭസ്മലേപനം ചെയ്തിട്ടില്ല, ഭസ്മലേപനം ചെയ്യാതെ എന്ത് സന്യാസി? മൃഗത്തോൾ ധരിച്ചിട്ടില്ല, മൃഗത്തോൾ ധരിക്കാതെ എന്ത് സന്യാസി? ഇങ്ങനെ എഴുതി എഴുതി കൊണ്ടിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതെല്ലാം വെറുതെ. അവിടെ ചെല്ലുന്നവരോട് പറയും, എനിക്കിതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. നിനക്കിഷ്ടമാണ്, നീ ചെയ്തോളൂ. നിങ്ങളെ തടയുവാൻ ഞാൻ വരുന്നില്ലല്ലോ. ഇതിൽ വഴക്കിൻ്റെ ആവശ്യമെന്ത്? വിവാദം പിന്നെങ്ങനെ നടക്കും? അയാൾ ചെയ്യാത്ത കാര്യത്തിൽ അയാളോട് എങ്ങനെ വാദിക്കും? അയാൾ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റു കണ്ടുപിടിക്കണം, തെറ്റ് കണ്ടുപിടിച്ച് അപമാനിക്കണം. അപ്പോൾ തന്നെത്താനെ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിക്കൊള്ളും. ആളുകൾ അയാളുടെ അടുത്ത് പോവുകയില്ല. ശരി, ഇത് വിട്. ഇനി ഇയാൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് നോക്കാം. ശീലം പാലിക്കുന്നു, ആളുകളെക്കൊണ്ട് ശീലം പാലിപ്പിക്കുന്നു. ഇതിലെന്ത് വഴക്കിടാൻ? നല്ല കാര്യമല്ലേ ഇത്? അല്ല, ഇനി ഇതുകൂടാതെ മറ്റെന്താണ് ചെയ്യുന്നത്? സമാധി പരിശീലിപ്പിക്കുന്നു, സ്വയം ചെയ്യുന്നു. അതെന്താണ്? മനസ്സിനെ വശത്താക്കുന്നു. നമ്മുടെ മനസ്സൊരിക്കലും വശത്തായിട്ടില്ല. ആരെങ്കിലും മനസ്സിനെ വശത്താക്കുവാൻ പഠിപ്പിച്ചാൽ ഇതിലെന്ത് വഴക്കിടാൻ? വേണ്ട, വേണ്ട, ഇത് വേണ്ട. പിന്നെ എന്തുണ്ട്? പ്രജ്ഞ പഠിപ്പിക്കുന്നു. അതെന്താണാവോ? അന്തർമുഖിയായി വികാരമുണരുന്നിടത്ത് ചെന്ന് വികാരം അകറ്റുവാൻ പഠിപ്പിക്കുന്നു. ചിത്തം നമുക്ക് പോലും നിർമ്മലമായിട്ടില്ല, വികാരം നിറഞ്ഞു കിടക്കുകയാണ്. ആരെങ്കിലും വികാരവിമുക്തരായിത്തീരുക, ഇതിലും വലുത് മറ്റൊന്നുമില്ല. വേണ്ട, വേണ്ട, ഇതിലും വഴക്കിടേണ്ട. പിന്നെ എന്തുണ്ട്? മറ്റൊരു കാര്യവും പറയുന്നുമില്ല. അയാൾ പറയുന്നത് ശീലം, സമാധി, പ്രജ്ഞ. ഇതൊഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വെളിയിൽ പോയി വഴക്കടിച്ചുകൊള്ളൂ. എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ കേവലം സാരമായ കാര്യം മാത്രമേ പറയൂ. ശീലം, സമാധി, പ്രജ്ഞ, ഇതിൽ കേവലം പരിപൂർണം. ധർമ്മം പരിപൂർണമായി. മറ്റൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക പോലുമില്ല. പിന്നെങ്ങനെ വഴക്കിടും? തലയും ചൊറിഞ്ഞ് തിരിച്ചു പോകും. എങ്ങനെ ഇയാളുമായി വഴക്കിടും? എന്നാൽ ഇയാളുടെ ഈ പണി നിർത്തലാക്കിയേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും. ഇനി എന്തു ചെയ്യും? സന്യാസിയല്ലേ, അപമാനിച്ചാൽ മതി. തെറ്റോ ശരിയോ എന്തെങ്കിലുമാകട്ടെ, ഇയാളെ കരുതേക്കണം. രണ്ടു തരത്തിലെ ഒരു സന്യാസിയെ അപമാനിക്കുവാൻ സാധിക്കൂ. ഒന്ന് കനകം, മറ്റൊന്ന് കാമിനി. കനകത്തിൻ്റെ അപമാനം സാധ്യമല്ല. രാജ്യവും സമ്പത്തും സുഖസമൃദ്ധിയുമെല്ലാം വലിച്ചെറിഞ്ഞു വന്നയാളല്ലേ. തൻ്റെ അടുത്തൊന്നും തന്നെ വച്ചിട്ടില്ല. പിന്നെ വെറും അപവാദം എങ്ങനെ സാധിക്കും? എന്നാൽ കാമിനിയെ മൂലം അപമാനിക്കാൻ പറ്റും. കാരണം ഇയാൾ പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെ മാർഗം. അങ്ങനെ ഒരു പാവം ചെറുപ്പക്കാരിയെ പറഞ്ഞു പഠിപ്പിച്ച് ഒരുക്കിയെടുത്തു. പെണ്ണ് സുന്ദരിയായിരുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും ഒരുങ്ങിക്കെട്ടി ഭഗവാന്റെ വിഹാരത്തിലെത്തി ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങും. എന്നിട്ട് വെളുപ്പാങ്കാലത്ത് തലമുടിയൊക്കെ അഴിച്ചിട്ട് നഗരത്തിലിറങ്ങി നടക്കും. ഇന്ന് രാത്രി ശ്രമണഗൗതമൻ്റെ കൂടെ കഴിഞ്ഞു, ഇന്ന് രാത്രി. ഇങ്ങനെ പറഞ്ഞു നടക്കും. ആളുകൾ ശ്രദ്ധിച്ചു. ഭഗവാന്റെ ആശ്രമത്തിൽ ഇതെന്താണ് നടക്കുന്നത്? 2, 4, 5, 6 ദിവസം ഇങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഒരെട്ടുമാസത്തെ ഇളവ് കൊടുത്തു. 8 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. വയറ്റത്ത് ഒരു മരക്കഷ്ണം വച്ച് കയറുകൊണ്ട് കെട്ടി. മേലെ തുണിയും ചുറ്റിക്കൊണ്ടായിരുന്നു വരവ്. ഭഗവാൻ ധർമ്മം പഠിപ്പിക്കുകയായിരുന്നു. വളരെ വലിയ സഭ. വളരെയധികം ഭിക്ഷുക്കളും ഭിക്ഷുണികളും ഗൃഹസ്ഥ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. ദേശത്തെ രാജാവ് പ്രസേനജിത്ത്, മഹാമന്ത്രി, മഹാസേനാപതി ബന്ധുലൻ, മാതാ വിശാഖ, അനാഥപിണ്ടകൻ മുതലായവരെല്ലാം ഇരിക്കുന്ന സഭ. എല്ലാ പ്രമുഖരും ഇരിക്കുന്നു. ഭഗവാൻ ധർമ്മോപദേശം നടത്തുകയാണ്. ഈ സമയത്ത് ഈ പെണ്ണ് ഗർഭിണി ചമഞ്ഞെത്തിയിരിക്കുകയാണ്. വന്ന ഉടനെ ഭഗവാനെ അനാവശ്യം പറഞ്ഞു തുടങ്ങി. എടാ മൊട്ടത്തലയാ, നിനക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് കൊടുക്കാൻ നിന്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ ഇത്രയും വലിയ വലിയ പണക്കാരൊക്കെ ഉണ്ടല്ലോ, ഭക്തജനങ്ങൾ, ഇവരോട് പറയ്, ഇവർ വേണ്ടത് ചെയ്തു തരും. സഭ സ്തംഭിച്ചിരുന്നു പോയി. ഇവളെന്താണ് പറയുന്നത്? ഭഗവാൻ പുഞ്ചിരിക്കുകയാണ്, കരുണ ഉണരുകയാണ്. വളരെ എളുപ്പം രാജാവിനോട് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇവൾ കള്ളമാണ് പറയുന്നത്, ഇവളുടെ തല വെട്ടണം. രാജാവ് ഭക്തനായിരുന്നതിനാൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്താൽ ബുദ്ധൻ ബുദ്ധനാകില്ല. സ്നേഹമുണരുകയാണ്, കരുണ ഉണരുന്നു. എൻ്റെ കളങ്കമില്ലാത്ത മകളെ, നീ ഇതെന്താണ് ഈ പറയുന്നത്? നീ പറയുന്നതിലെ സത്യം നിനക്കറിയാം, എനിക്കുമറിയാം. എന്താണ് നീ പറയുന്നത്? പാവം പേടിച്ചുപോയി. ഇനി എന്തു ചെയ്യും? കഥ കഥയല്ലേ. എല്ലാ മഹാപുരുഷന്മാരുടെയും കൂടെയുള്ള ഭക്തജനങ്ങൾ എത്രമാത്രം കഥകളാണ് കൂട്ടിച്ചേർക്കുന്നത്. ഈ സംഭവം നടന്ന ഉടനെ ആകാശത്ത് ദേവേന്ദ്രൻ്റെ സിംഹാസനമിളകി. ഇതെന്ത് സംഭവിച്ചു? ഭൂമിയിൽ എന്താണ് നടക്കുന്നത്? ആരോ ഭഗവാൻ ബുദ്ധനെ അനാവശ്യം പറയുന്നു. ഇന്ദ്രൻ താഴെ ഇറങ്ങി വന്നു. ഒരു എലിയുടെ രൂപത്തിൽ ആ പെണ്ണിൻ്റെ പാവാടയ്ക്കുള്ളിൽ കയറി കയറുകടിച്ചു പൊട്ടിച്ചു. മരത്തടി താഴെ വീണു. ആയിരിക്കും, ശരിയായിരിക്കാം. നല്ല പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ദേവതകളും സഹായിക്കുന്നു. നമ്മളതിനെ എതിർക്കുന്നില്ല. കാര്യമെന്താണെന്ന് മനസ്സിലാക്കാം. ആ പാവം ഈ നാടകം കെട്ടിയൊരുങ്ങി വന്നു. കൂടെ പഠിപ്പിച്ചെടുത്ത കുറേ കൂട്ടാളികളും വന്നിരുന്നു. ഇവൾ അനാവശ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവിടുന്നും അത് തന്നെ ഉണ്ടാകും. അനാവശ്യം പറയും, വീണ്ടും ഇവൾ പറയും, ഇവിടുന്നും വീണ്ടും പറയും. അപ്പോൾ നമ്മുടെ കൂട്ടാളികളെ മുന്നിൽ കൊണ്ടുവരാം, ലഹളയുണ്ടാക്കാം. ഇയാൾ അപമാനിക്കപ്പെടും, ഉദ്ദേശം സാധിക്കും. എന്നാൽ അനാവശ്യം പറയുന്നത് ആരോടാണ്? തിരിച്ചെന്തു പറയാൻ? അദ്ദേഹം മൈത്രിയല്ലേ തിരിച്ചു കൊടുക്കുകയുള്ളൂ. പാവം ചഞ്ചലപ്പെട്ടു. കെട്ടുകളെല്ലാം അയഞ്ഞു. അങ്ങനെ മരക്കഷ്ണം താഴെ വീണിരിക്കും.
കത്വാന്ന് കോട്ടം മുദ്രങ്ങയവഗഭിനിയ ചിഞ്ചായ ദൂഢ വചനങ്ങ ജനകായ മജ്ജേ സന്തേന സോമ വിധിന ജിത്വാ മുനിന്ദോ.
അതിനെ എങ്ങനെയാണ് ജയിച്ചത്? ഒരു ഭ്രാന്തിപ്പെണ്ണ് മരക്കഷ്ണം വച്ച് ഇത്രമാത്രം നിന്ദിക്കുന്ന മോശമായ വർത്തമാനം പറഞ്ഞപ്പോൾ അതിനെ എങ്ങനെയാണ് ജയിച്ചത്? ആ എലിയുടെ സഹായത്താൽ അല്ല. സന്ദേന സോമവിധിന. ഉള്ളിൽ എത്രമാത്രം സമത, എത്രമാത്രം ശാന്തി! ആ ശാന്തി മൂലമാണ് ജയിച്ചത്. ആർക്കാണ് ഇതുപോലെ നേരിടുവാൻ കഴിയുക? ഇവൾ ക്രോധമുണർത്തുകയാണ്, ഞാനും ക്രോധമുണർത്തുകയാണ്. ക്രോധം വർദ്ധിപ്പിക്കുകയാണ്, ജയിക്കുകയില്ല. ഇത് സനാതനമായ ധർമ്മമാണ്. ഏ സധമ്മോ സനന്ദനോ. ക്രോധം കൊണ്ട് ക്രോധത്തെ ജയിക്കുവാൻ സാധിക്കുകയില്ല. ക്രോധം മൈത്രി കൊണ്ടേ ജയിക്കുകയുള്ളൂ. ജീവിതം മുഴുവനും ഇതുതന്നെയാണ് ചെയ്തത്. ക്രോധമുണർത്തുക വളരെ എളുപ്പമാണ്. മൈത്രി എങ്ങനെ ഉണർത്താം? ഉള്ളിൽ നിന്നും ചിത്തം നിർമ്മലമല്ലെങ്കിൽ മൈത്രി ഉണരുകയില്ല. ഇതുപോലുള്ള എത്രമാത്രം സംഭവങ്ങൾ. ഇനിയൊരു സംഭവം കൂടി. ഒരാൾ വൃദ്ധൻ, വളരെ ദുഃഖിതനായി, വളരെ ക്രുദ്ധനായി. ഇങ്ങനത്തെ ഒരു ബുദ്ധൻ ആളുകളെ എന്തു പഠിപ്പിക്കുകയാണ്? വൃദ്ധന് തൻ്റെ വിശ്വാസങ്ങളോടുള്ള അള്ളിപ്പിടുത്തം, തൻ്റെ കർമ്മകാന്ഡങ്ങളോടുള്ള അമിതമായ വിശ്വാസം, അതിനെയാണ് ധർമ്മമെന്ന് ധരിച്ചിരുന്നത്. സാവധാനം നമ്മുടെ ധർമ്മമെല്ലാം നഷ്ടമാകും. ആളുകളത് വിശ്വസിച്ചു തുടങ്ങും. ഇതിൻ്റെ അനുയായികളായിത്തീരും. അതുകൊണ്ട് എന്തു ചെയ്യണം? അയാളുടെ ഏഴ് ആൺമക്കൾ ഈ ധാരയിൽ മുഴുകിപ്പോയി. ഏഴ് വധുക്കളും ഈ ധാരയിൽ ചേർന്നു. ഞങ്ങളുടെ കുടുംബം തകർന്നു തുടങ്ങി. സമൂഹം മുഴുവനും തകർന്നു തുടങ്ങി. ഇത് അവസാനിപ്പിക്കണം. എങ്ങനെ അവസാനിപ്പിക്കും? മുളയില്ലെങ്കിൽ മുഴങ്കോലൂത്തും നിൽക്കും. ഇയാളുടെ കഥ തന്നെ കഴിക്കാം. ഇയാളുടെ തല തല്ലിപ്പൊട്ടിക്കാം. ദേഷ്യം ശമിക്കുന്നതിന് മുൻപ് തന്നെ വേണം. ദേഷ്യത്തോട് തന്നെ ചെന്ന് ഇയാളുടെ തല തല്ലിപ്പൊട്ടിക്കണം. വൃദ്ധൻ ദേഷ്യം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും വിറച്ചും അനാവശ്യം പറഞ്ഞുകൊണ്ടും ചെന്നു. അയാൾ അനാവശ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടുമിരുന്നു. വല്യച്ഛൻ വളരെ വ്യാകുലനാണെന്ന് തോന്നുന്നു. ഇരിക്കൂ, ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. വല്യച്ഛൻ സംസാരിക്കുവാൻ തയ്യാറല്ല. സംസാരിച്ചാൽ ദേഷ്യം ശാന്തമാകും. പിന്നെ എങ്ങനെ തല്ലും? അനാവശ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ കാര്യം പറയൂ. നിങ്ങളുടെ വീട്ടിലും വിരുന്നുകാരൊക്കെ വരാറുണ്ടായിരിക്കുമല്ലോ? ഉണ്ട്, വരാറുണ്ട്. അതുകൊണ്ട് തനിക്ക് എന്തു വേണം? ഒരു കാര്യം കൂടി പറയൂ. ഈ വിരുന്നുകാർ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങളും കൊണ്ടുവരാറുണ്ടാകുമല്ലോ? കൊണ്ടുവരും. അതിന് തനിക്കെന്താ? ഒന്നുകൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുന്നു, വിരുന്നുകാരനായിട്ട് വരുന്നു, ഉപഹാരങ്ങൾ കൊണ്ടുവരുന്നു. നിങ്ങളത് സ്വീകരിക്കുന്നില്ല. എങ്കിൽ ആ ഉപഹാരം എന്തു ചെയ്യും? എന്തു ചെയ്യും? കൊണ്ടുവന്നയാളുടെ കയ്യിലിരിക്കും. ഇത്ര നിസ്സാരകാര്യം എന്നോടെന്തിനു ചോദിക്കുന്നു? വല്യച്ഛ, ഇതുതന്നെയാണ് ഞാനും പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെൻ്റെ വീട്ടിൽ വിരുന്നുകാരനായി വന്നിരിക്കുകയാണ്. കൂടെ ഈ അനാവശ്യ സംസാരം ഉപഹാരമായും കൊണ്ടുവന്നു, സമ്മാനമായി കൊണ്ടുവന്നു. ഞാനത് സ്വീകരിക്കുന്നില്ല. നിന്റെ ഉപഹാരം നിന്റെ പക്കൽ തന്നെ ഇരിക്കട്ടെ. വൃദ്ധന് കാര്യം പിടികിട്ടി. വലിയ ബുദ്ധിമാനായിരുന്നു. തൻ്റെ ഈ വിശ്വാസങ്ങളോടുള്ള അള്ളിപ്പിടുത്തം, അതിൻ്റെ ലോലമായ പർദ്ദ, കർമ്മകാന്ഡങ്ങളോടുള്ള അള്ളിപ്പിടുത്തം, അതുമൂലം ശരിയായ കാര്യം മനസ്സിലാകുന്നില്ല. തെല്ലൊന്ന് അകന്നു. കാര്യം മനസ്സിലായി. ഇതെന്തൊരു മനുഷ്യൻ! ഞാൻ എന്തൊരു മൂഢൻ! ജീവിതം മുഴുവനും ഒരാളൊരു ഉപഹാരം കൊണ്ടുവരും, നമ്മൾ 10 തിരിച്ചു കൊടുക്കും. അയാൾ ഒന്ന് കൊണ്ടുവരും, നമ്മൾ 100 തിരിച്ചു കൊടുക്കും. നീയും ദുഃഖിതൻ, ഞാനും ദുഃഖിതൻ. ഇയാളുടെ അടുത്ത് അനാവശ്യം പറഞ്ഞുകൊണ്ടുവന്നു. ഇയാളത് സ്വീകരിക്കുന്നില്ല, പകരം തരുന്നുമില്ല. ഇയാൾ എത്ര സുഖിമാൻ! ശ്രമണഗൗതമ, ഈ ഉപഹാരം സ്വീകരിക്കാതിരിക്കുന്ന വിദ്യ ഞാനിതെങ്ങനെ പഠിക്കും? വല്യച്ഛൻ ഇങ്ങോട്ടിരിക്കെ, കണ്ണടയ്ക്കൂ, ശ്വാസത്തെ ശ്രദ്ധിക്കൂ. ശ്വാസത്തെ നോക്കൂ, ശ്വാസത്തെ നോക്കി നോക്കി. ശരീരത്തെ നോക്കൂ, മനസ്സിനെ നോക്കൂ, സംവേദനകളെ നോക്കൂ. ഈ സംവേദനകളെ ആധാരമാക്കിയാണ് ക്രോധമുണരുന്നത്. നോക്കൂ, ഉണർത്തരുത്, വിടുതലായില്ലേ? നോക്കി നോക്കി ആ വ്യക്തി അർഹതനായിത്തീർന്നു. ഈ ഭാരദ്വാജ ബ്രാഹ്മണൻ്റെ ജീവിതം മാറി. ജീവിതം മുഴുവനും ആളുകൾക്ക് ഈ കല്യാണകാരിയായ വിദ്യ പങ്കിട്ടുകൊണ്ടിരുന്നു. ഈ സമത വിതരണം അനുഭവത്തിൽ വരണം. എന്നാൽ വികാരത്തിൽ നിന്നും മുക്തനായി. ഇത് കേവലം ഫിലോസഫിയായി തീർന്നാൽ, കേവലം ഒരു സിദ്ധാന്തമായിരുന്നാൽ, ഒരു ശാസ്ത്രം മാത്രമായിരുന്നാൽ യാതൊരു പ്രയോജനവുമില്ല. ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ട് നടക്കും. ഞങ്ങളുടെ ബുദ്ധഭഗവാൻ എന്താണ് പഠിപ്പിച്ചതെന്ന് കണ്ടോ? നിന്റെ ഭഗവാൻ എന്തു പഠിപ്പിച്ചു? ഞങ്ങളുടേത് കണ്ടോ? ഇങ്ങനെ. നിങ്ങളുടേതെങ്ങനെ? നീ കൊള്ളരുതാത്തവൻ, ഞാൻ ഇങ്ങനെ. എല്ലാവരും കൊള്ളരുതാത്തവന്മാർ തന്നെ. പ്രവൃത്തിയിൽ വരുത്താത്ത എല്ലാവരും അയോഗ്യർ തന്നെ. ഈ ദർശനത്തിൽ വിശ്വസിക്കുന്നവരായാലും ആ ദർശനത്തിൽ വിശ്വസിക്കുന്നവരായാലും ഈ കർമ്മകാന്ഡം ചെയ്യുന്നവരായാലും ആ കർമ്മകാന്ഡം ചെയ്യുന്നവരായാലും ഈ സമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നാലും ആ സമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നാലും യാതൊരു വ്യത്യാസവുമില്ല. മനുഷ്യർ മനുഷ്യരാണ്. അറിവില്ലായ്മ മൂലം സ്വന്തം ഹാനി ചെയ്യുകയാണ്. ബോധം വന്നാൽ സ്വന്തം ഹാനിയിൽ നിന്നും രക്ഷപ്പെടാം. ഈ ബോധമുണർത്തണം. അതുകൊണ്ടാണ് അന്തർമുഖിയാകുന്നത്, ഈ സംവേദനകളെ നോക്കുന്നത്. ശരീരത്തിൻ്റെ എന്ത് ദർശനം ചെയ്യാൻ? ഇതിലെന്തിരിക്കുന്നു? ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ. ശരീരം അനിത്യമാണ്. അവിടെ ചെന്നിട്ട് 10 ദിവസം പുതിയതായിട്ട് എന്തറിഞ്ഞു? ഇത് ഞങ്ങൾക്കറിയാം. അറിയില്ല, കേവലം വിശ്വസിക്കുകയാണ്. എവിടെ അറിഞ്ഞു? അവിടെ ചെന്നിട്ടാണ് അറിയുവാൻ പഠിച്ചത്. കണ്ടോ എത്ര അനിത്യം! അനുഭവം കൊണ്ടറിഞ്ഞു. കണ്ടോ എത്ര അനിത്യം! അനിത്യം, ഭംഗുരം എന്നൊക്കെ പുറമേ പുറമേ പറയുന്നു. ഈ ശരീരത്തോട് രാഗമരുത്, ദ്വേഷമരുത് എന്നുമറിയാം. എന്നാൽ ഉള്ളിലെ മനസ്സ് രാഗമുണർത്തിക്കൊണ്ടിരിക്കുകയാണ്, ദ്വേഷമുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഖതമായ അനുഭൂതിയായാൽ രാഗമുണർത്തും, ദുഃഖതമാണെങ്കിൽ ദ്വേഷമുണർത്തും. ഇത് കണ്ടില്ലേ? ഇത് നോക്കി. തൻ്റെ സ്വഭാവത്തെ മാറ്റുന്ന ജോലിയല്ലേ ചെയ്തത്? ഉപയോഗമുള്ള കാര്യമായില്ലേ? കേവലം സിദ്ധാന്തങ്ങളുടെ കാര്യമല്ല, ഒരു ഫിലോസഫിയുടെ കാര്യമല്ല, ഏതെങ്കിലും സമ്പ്രദായത്തിൻ്റെ കാര്യമല്ല. പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ ശരീരവുമായി ആസക്തമായിരിക്കുന്നിടത്തോളം അതുമായി താതാത്മ്യഭാവമായിരിക്കും. ചിത്തത്തോട് ആസക്തിയുണ്ട്, അതുമായി താതാത്മ്യവുമുണ്ട്. ഞാൻ എൻ്റേത് എന്ന ഭാവമുണ്ട്. എനിക്ക് പ്രിയമായി തോന്നുന്നു, വളരെ ഇഷ്ടമായി തോന്നി എങ്കിൽ രാഗമുണർത്തും. അപ്രിയമായി, സംവേദന വന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല എങ്കിൽ എനിക്ക് വേണ്ട എന്ന ദ്വേഷമുണർത്തും. ഈ ഞാൻ എൻ്റേത് എങ്ങനെയകറ്റാം? ഉപദേശങ്ങൾ കൊണ്ടകലുകയില്ല. ഈ സുഖതം ദുഃഖതം, സുഖതം ദുഃഖതം വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്നും എങ്ങനെ വെളിയിൽ കടക്കാം? ഈ സമത അകത്തുവരെ വന്നാൽ ജീവിതത്തിൽ പകർത്തുവാൻ തുടങ്ങിയാൽ മതി. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുമല്ല. ചിലപ്പോൾ സാധകർക്കൊരു ഭ്രമവുമുണ്ടാകും. അതായത്, ഞങ്ങൾ അവിടെ പോയി വിവശന പഠിച്ചു വന്നവരാണ്, അതുകൊണ്ട് ആരെങ്കിലും ഞങ്ങളോട് അനുചിതമായി പെരുമാറിയാൽ ഞാനൊരു പ്രതിക്രിയയും ചെയ്യുകയില്ല, നമ്മൾ ഏതാണ്ട് പച്ചക്കറി പോലെയാണ്, ആര് വേണമെങ്കിലും വന്ന് നമ്മളെ മുറിക്കാം. കാര്യം മനസ്സിലായിട്ടില്ല. ഗൃഹസ്ഥനാണ്, ഉത്തരവാദിത്തമുള്ള ജീവിതം നയിക്കേണ്ടതാണ്. പലപ്പോഴും മൃദു കോമളമായ ഭാഷയിൽ മനസ്സിലാക്കേണ്ടുന്ന അവസരം വരും. നോക്കൂ, ഇത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. എന്നാലും അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ വളരെ കഠോരമായ ഭാഷ, കഠോരമായ ശരീരകർമ്മവും ചെയ്യും. ശരീരം കൊണ്ടും വാണി കൊണ്ടും കഠോര കർമ്മം ചെയ്യുക ദോഷമല്ല. എന്നാൽ കടുത പാടില്ല. കഠോരത, കടുത എന്നിവയിൽ ഭൂമിയും ആകാശവും പോലുള്ള വ്യത്യാസവുമുണ്ട്. ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഒരു കുട്ടി ഒരു സർപ്പത്തെ പിടിക്കുവാൻ ഓടുകയാണ്, തീയിലേക്ക് ഓടുകയാണ്. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം? ഇത് നിന്റെ കാലനാണ്, അങ്ങോട്ട് പോകരുത്. മനസ്സിലാകില്ല. അപ്പോൾ മുഴുവൻ ബലവും പ്രയോഗിച്ച് പിടിച്ചു മാറ്റും. അവൻ്റെ നന്മയ്ക്കു വേണ്ടി ദൂരെ മാറ്റുന്നതാണ്. അങ്ങനെ ദൂരെ മാറ്റുമ്പോൾ അവൻ ഇഷ്ടപ്പെടുകയില്ല, അവൻ കരയും. നമ്മൾ ദൂരെ മാറ്റുന്ന അവനോടുള്ള ക്രോധം കൊണ്ടല്ല, കരുണ കൊണ്ടാണ്. ഇവൻ സ്വയം ഹാനി വരുത്തിവെക്കും. ബലം പ്രയോഗിക്കുമ്പോഴും മനസ്സിൽ കരുണയാണ്, ക്രോധമല്ല. ധർമ്മത്തെ മനസ്സിലാക്കണം. ബലപ്രയോഗം ചെയ്യേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു, എന്തു ചെയ്യാം? അതേപോലെ ഒരു ബലവാൻ ആക്രമണകാരി ദുർബലനായ ഒരാളെ ആക്രമിക്കുകയാണ്, കഷ്ടപ്പെടുത്തുകയാണ്, അന്യായം ചെയ്യുകയാണ്. നമ്മൾ പറയും, ഞാൻ വിഭജനം ചെയ്യുന്നയാളാണ്, എല്ലാവരും അവനവൻ്റെ കർമ്മമാണ് അനുഭവിക്കുന്നത്, നമ്മൾ എന്തു ചെയ്യും? ധർമ്മത്തെ മനസ്സിലായില്ല. നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. ആക്രമിക്കുന്നയാളെ എല്ലാ ബലവും പ്രയോഗിച്ച് മാറ്റും, നേരത്തെയും ചെയ്യുമായിരുന്നു. എന്നാൽ വളരെ വലിയ വ്യത്യാസമാണ്. നേരത്തെ ആക്രമണകാരിയെ അകറ്റും, അയാളോട് ദേഷ്യമുണ്ടാകുമായിരുന്നു, വെറുപ്പുണ്ടാകുമായിരുന്നു. അക്രമത്തിനിരയായ വ്യക്തിയോട് കരുണയും മൈത്രിയും ഉണ്ടാകുമായിരുന്നു. വിവശനയ്ക്ക് ശേഷം ആക്രമിക്കുന്നയാളിനോടും മൈത്രിയായിരിക്കും, കരുണയായിരിക്കും. ബോധമില്ല, അയാൾക്ക് വെളിവില്ല, എന്താണ് അയാൾ ചെയ്യുന്നത് എന്നറിയുന്നില്ല. മറ്റുള്ളവർക്ക് അമംഗളം ചെയ്യുന്നത് കൂടാതെ സ്വന്തം അമംഗളവും ചെയ്യുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ദുഷ്കർമ്മം വികാരമുണർത്താതെ ചെയ്യുവാൻ സാധിക്കുകയില്ല. വികാരമുണർത്തിയാൽ സ്വന്തം അമംഗളമാണ്. അയാൾ മറ്റു ഭാഷകളൊന്നും മനസ്സിലാക്കുകയില്ല. കഠോരമായി പെരുമാറേണ്ടി വരും. എന്നാൽ കഠോരമായി പെരുമാറുമ്പോഴും അയാളോട് വളരെ മൈത്രിയാണ്, വളരെ കരുണയാണ് ഉണരുന്നത്. അപ്പോൾ മനസ്സിലാക്കാം, വിവശനയിൽ പരിപക്വമാകുകയാണ്. എൻ്റെ പൂജ്യനായ ഗുരുദേവൻ്റെ തന്നെ ഉദാഹരണം. അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാത്ത ആളുകൾ പറയുമായിരുന്നു, അദ്ദേഹം വളരെ കടുപ്പ സ്വഭാവക്കാരനാണ്, മുൻകോപിയാണ്, എന്ത് വിവശനയാണ് പഠിപ്പിക്കുന്നത്? അടുത്തറിഞ്ഞ് ഞങ്ങൾക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ക്രോധം എന്താണെന്ന്, എങ്ങനെയുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന്. വളരെ അച്ചടക്കപ്രിയനായിരുന്നു, സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഓഫീസിലും ആരും അച്ചടക്കം ലംഘിക്കരുത്, അച്ചടക്കത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം. ആശ്രമത്തിലും തപോഭൂമിയിലും വളരെ വലിയ അച്ചടക്കം, നിയമമുണ്ട്. എന്നിട്ടും അവിടെവിടൊക്കെ ഇരുന്ന് പിറുപിറുക്കൽ, നിയമമുണ്ട്. എന്നിട്ടും ഹാളിൻ്റെ അവിടെവിടെ കിടന്നുറങ്ങുകയാണ്, പറ്റില്ല, ഒട്ടും നടപ്പില്ല. വളരെ കഠോരമായി തന്നെ നേരിടും. ഒരാൾ ശൂന്യാകാരത്തിൽ നിന്നും ഇറങ്ങി അവിടെവിടൊക്കെ കറങ്ങി നടക്കുന്നു. എന്തിനാ ഇവിടെ വന്നത്? മഹാരാജാവേ, അങ്ങനൊരു കാര്യം, എന്തെങ്കിലും ഒഴികഴിവ് പറയും. ഈ സമയം പോയി ധ്യാനം ചെയ്യണം. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും കറങ്ങി നടക്കുന്നു. ഇതുപോലെ ഒഴികഴിവ് പറയും. വീണ്ടും പിന്നെ കാണാം. പുഞ്ചിരിച്ചുകൊണ്ട് പറയും, ഗോയങ്ക, തെല്ലു കടുപ്പത്തിൽ ഇയാളോട് പറയേണ്ടി വരും, അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കുകയില്ല. ഇവിടെ പുറകുഭാഗത്ത് ശൂന്യാകാരമുള്ളതുപോലെ അവിടെയും ശൂന്യാകാരമുണ്ട്. മൂന്ന് നാല് പടികളിറങ്ങി അയാളുടെ വാതിലിൽ മുട്ടി, അയാളുടെ ശൂന്യാകാരത്തിൻ്റെ വാതിലിൽ മുട്ടി. അയാൾ കതക് തുറന്നു, വളരെ കയർത്തു പറഞ്ഞു, വിവശനയുടെ യോഗിയല്ലേ, മഹാൻ യോഗിയാണ്. ഉറക്കെ പറഞ്ഞാൽ കമ്പനമുണ്ടായതുപോലെയാണ്, ആശ്രമം മുഴുവനും വിറയ്ക്കും. ഉറക്കെ പറഞ്ഞു, എന്നിട്ട് വന്നു. മൂന്ന് നാല് പടികളേയുള്ളൂ. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയാളോട് പറഞ്ഞിട്ട് തന്നെ വന്നു, ഉറക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഇതെന്ത് ദേഷ്യമാണ് ഈ മനുഷ്യൻ്റേത്, എന്ത് സ്നേഹം, ഉള്ളിൽ എത്ര കരുണ. അയാൾക്ക് ഈ ഭാഷയെ മനസ്സിലാകൂ, മറ്റു ഭാഷ മനസ്സിലാകുകയില്ല. അതുകൊണ്ട് കഠോരതയോടുകൂടിയ വ്യവഹാരമാണ് അയാൾക്ക് നന്മയുണ്ടാക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ വരണം. നമ്മൾ കഠോരമായി കടുപ്പത്തിൽ പെരുമാറിയിട്ട് അതിന് ന്യായീകരണം കണ്ടെത്തുകയില്ല. അയാൾ മനസ്സിലാക്കുന്നില്ലായിരുന്നു, എന്തു ചെയ്യാം, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്തു ചെയ്യാം, നമുക്കെങ്ങനെ നന്നാവാം? കഠോരമായി പെരുമാറേണ്ടി വരുമ്പോഴെല്ലാം ആദ്യം നമ്മളെ തന്നെ നിരീക്ഷിക്കുക. ഉള്ളിൽ ദ്വേഷമില്ല, എന്തവസ്ഥയാണ്? ചിത്തത്തിൽ സമതയുണ്ടല്ലോ. കഠോരമായി പെരുമാറേണ്ടി വരുന്ന അതേ വ്യക്തിയോട് ദ്വേഷമില്ലല്ലോ, ദുർഭാവനയൊന്നുമില്ലല്ലോ, മൈത്രിയും കരുണയുമുണ്ടല്ലോ. എന്നാൽ കഠോരമായി പെരുമാറുന്നതിൽ ദോഷമില്ല. ഒരു കുശവൻ കുടമുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മണ്ണിപ്പോൾ ഉറച്ചിട്ടില്ല, ചക്രത്തിൽ നിന്നും ഇറക്കി ഒന്നുകൂടി പാകമാക്കുവാൻ കൈയടിയിൽ താങ്ങിപ്പിടിച്ചിട്ടാണ് അടിക്കുന്നത്. ഉറയ്ക്കാൻ വേണ്ടി, കൂടിച്ചേരുവാൻ വേണ്ടിയാണ് അടിക്കുന്നത്. കൈയടിയിലുണ്ട്. ഈ സ്നേഹത്തിൻ്റെ കൈ താഴെ ഉണ്ടായിരിക്കണം. മൈത്രിയുടെ കൈ താഴെയുണ്ടെങ്കിൽ അടിക്കാം, ദോഷമില്ല. ഈ മൈത്രിയുടെ കൈയില്ല, കടുതയാണുള്ളതെങ്കിൽ ദ്വേഷം തന്നെ ദ്വേഷം. സ്വന്തം ഹാനിയുണ്ടായാൽ മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ? മുടന്തൻ എങ്ങനെ മറ്റൊരു മുടന്തന് സഹായം നൽകും? കണ്ണുകാണാത്തവൻ മറ്റൊരന്ധൻ എങ്ങനെ വഴിപറഞ്ഞു കൊടുക്കും? സ്വന്തം ഹാനി ചെയ്തില്ലേ, ഉള്ളിൽ കടുതയുണർന്ന ഉടൻ സ്വന്തം ഹാനിയായി. സ്വാർത്ഥമതിയാകണം, വളരെ സ്വാർത്ഥമതിയാകണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്നാൽ സ്വാർത്ഥം മനസ്സിലാക്കണം. നിന്റെ സ്വാർത്ഥത എന്തിലാണ്? മനുഷ്യജീവിതമാണ്. നിന്റെ അർത്ഥം എവിടെയാണ് സിദ്ധമാകുന്നത്? സ്വന്തം ചിത്തം നിർമ്മലമാക്കുന്നതിലാണ് നിന്റെ അർത്ഥം സിദ്ധമാകുന്നത്. അത് മറക്കരുത്. ചിത്തം നിർമ്മലമാക്കി വെളിയിൽ എന്തു തന്നെ പ്രവൃത്തി ചെയ്താലും എല്ലാം നല്ലതായിരിക്കും. വിഷമിക്കേണ്ടതില്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് നാലു തരം ആളുകളെയാണ് കണ്ടിട്ടുള്ളത്. വാസ്തവത്തിൽ നാലു തരം ആളുകളാണ് ഈ ലോകത്തുള്ളത്. ഒരു വർഗം, ഒരു തരത്തിലുള്ള ആളുകൾ, ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവർ. മറ്റൊരു വർഗം പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് ഓടുന്നവരാണ്. കുറേ പേർ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓടുകയാണ്. കുറേ പേരുണ്ട് പ്രകാശത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ഓടുന്നു. അദ്ദേഹം ഒന്നും രഹസ്യമായി പറഞ്ഞിട്ടില്ല, ആളുകളെ കുഴക്കിയിട്ടില്ല. അല്ലെങ്കിൽ ആളുകൾ കുറേ കഴിയുമ്പോൾ എന്തെല്ലാം അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുമായിരുന്നു? എന്താണ് പ്രകാശം, എന്താണ് ഇരുട്ട്? മനസ്സിലാക്കുകയാണ്. ആദ്യവർഗത്തിലെ ആളുകൾ അന്ധകാരം തന്നെ അന്ധകാരം, ദുഃഖം തന്നെ ദുഃഖം, ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ദുഃഖം, ശാരീരികവും മാനസികവും സാമ്പത്തികവും പാരിവാരികവും സാമാജികവുമായ ദുഃഖങ്ങൾ. പല പല ദുഃഖത്താൽ വ്യാകുലത അനുഭവിക്കുന്നു. ഉള്ളിൽ പ്രജ്ഞയുടെ ലക്ഷണമേയില്ല. എന്തു ചെയ്യും? ഈ ദുഃഖാവസ്ഥയിൽ ക്രോധമുണരും, ദ്വേഷമുണരും, ദുർഭാവന ഉണരും. എനിക്കിന്നയാൾ കാരണമാണ് ദുഃഖമുണ്ടായത്. എൻ്റെ ദുഃഖം ഇന്ന പരിസ്ഥിതി മൂലമാണ്, ഇന്ന സംഭവം മൂലമാണ്. ദ്വേഷം തന്നെ ദ്വേഷം. ഈ ദുഃഖം പഴയ കർമ്മങ്ങൾ മൂലമുണ്ടായതാണ്. ഇപ്പോൾ ചെയ്യുന്നതും ദ്വേഷകർമ്മങ്ങൾ. പുതിയ ബീജവും ദ്വേഷത്തിൻ്റെ. അതിൻ്റെ ഫലവും ദുഃഖം തന്നെയല്ലേ കൊണ്ടുവരൂ? നാളേക്കും ദുഃഖം തന്നെ നിർമ്മിക്കുന്നു. ഏത് ബീജമാണോ വിതയ്ക്കുന്നത്, ഫലം അതുപോലെ വരും. അങ്ങനെയുള്ള ആൾ ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് ഓടിപ്പോകുന്നു. ഇപ്പോഴും ഇരുട്ട്, ഭാവിയിലും ഇരുട്ട്. അടുത്തയാൾ പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് പ്രകാശം? ലൗകിക ഭാഷയിൽ അയാളുടെ പക്കൽ ധനമുണ്ട്, സമ്പത്തുണ്ട്, പ്രതിഷ്ഠയുണ്ട്, മാന്യനാണ്, മര്യാദയുണ്ട്, ആളുകൾ വളരെ പ്രശംസ ചെയ്യുന്നു. എന്നാൽ ഉള്ളിൽ പ്രജ്ഞയില്ല. ഇത് പഴയ കർമ്മഫലമായി, ഏതോ സത്കർമ്മത്തിൻ്റെ ഫലമായി പ്രാപ്തമായി. എന്നാൽ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത്? ധനം, സമ്പത്ത്, പ്രതിഷ്ഠ ഇവ കാരണം അഹങ്കാരം ഉണർത്തുകയാണ്. ഇത്ര അഹങ്കാരി, എല്ലാവരോടും വെറുപ്പ്. നോക്ക്, ഞാൻ എത്ര വിവരമുള്ളവൻ, അതുകൊണ്ട് ഇത്ര പണം സമ്പാദിച്ചു. ഇയാളെ നോക്ക്, ഒരു വിവരവുമില്ല, അതുകൊണ്ട് ദരിദ്രൻ. ഞാൻ ഇങ്ങനെ, അയാൾ അങ്ങനെ. മനസ്സിൽ പിരിമുറുക്കം. വിതയ്ക്കുന്നതെല്ലാം അഹങ്കാരത്തിൻ്റെ ബീജം, വെറുപ്പിൻ്റെ ബീജം, ദ്വേഷത്തിൻ്റെ ബീജം. ഇന്ന് നാലു ചുറ്റും പ്രകാശമാണ്, വലിയ സുഖസൗകര്യങ്ങളാണ്. എന്നാൽ ഇന്ന് വിതയ്ക്കുന്നതോ? അതെന്ത് ഫലം കൊണ്ടുവരും? ഈ വിതയ്ക്കുന്ന വിത്ത് ഇരുട്ടേ നൽകൂ, ദുഃഖമേ തരൂ. ഇന്ന് സുഖതമായ സ്ഥിതി വന്നിരിക്കുന്നത് ഇതിനതിൻ്റെ അതിരുകളുണ്ട്. സമാപ്തമാകും, അതിനുശേഷം ഇതിൻ്റെ ഫലം വരും. പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് ഓടുകയാണ്, സുഖതമായ സ്ഥിതിയിൽ നിന്നും ദുഃഖതമായ സ്ഥിതിയിലേക്ക്. മൂന്നാമത്തെയാളും ഒന്നാമത്തെ വർഗത്തെപ്പോലെ അന്ധകാരമാണ് ജീവിതം. എന്നാൽ ഉള്ളിൽ പ്രജ്ഞയുണ്ട്, നല്ലതുപോലെ മനസ്സിലാക്കുന്നു. ഇന്ന് അനുഭവിക്കുന്ന ദുരിതം ഒരാൾ മൂലമുണ്ടായതല്ല, പരിസ്ഥിതി മൂലമുണ്ടായതല്ല, സംഭവം മൂലമുണ്ടായതല്ല. ഇവയെല്ലാം മാധ്യമങ്ങളായെന്നു മാത്രം. എൻ്റെ സ്വന്തം ദുഷ്കർമ്മങ്ങൾ മൂലം ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ വരണമായിരുന്നു. പുതിയ ബീജം ദുഃഖത്തിൻ്റെ വിത്തിടുകയില്ല, പുതിയ ദ്വേഷമുണർത്തുകയില്ല, മൈത്രി മാത്രമേ ഉണർത്തൂ. ഈ പാപം ഒരു മാധ്യമമായി എന്നു മാത്രം. എൻ്റെ ദുഃഖത്തിന് മാധ്യമമായി തീർന്നു. ഇയാൾക്ക് തൻ്റെ ചെയ്തിയുടെ ദുഷ്ടഫലം ലഭിക്കാതിരിക്കട്ടെ. ഇയാൾക്ക് എങ്ങനെ നന്മ വരുത്താം, എങ്ങനെ മംഗളം വരുത്താം? ബീജമിടുകയാണ്. മംഗളമൈത്രിയുടെ വിത്താണ് വിതയ്ക്കുന്നത്. നാളെ സുഖമേ വരൂ. ഇപ്പോൾ ഇരുട്ടാണ്, പിന്നീട് വെളിച്ചം തന്നെ വെളിച്ചമായിരിക്കും. ഇങ്ങനെയുള്ള മൂന്നാമത്തെ കൂട്ടർ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് ഓടുകയാണ്. നാലാമത്തെ പ്രകാരത്തിലുള്ള വ്യക്തി, പ്രകാശം തന്നെ പ്രകാശം, സുഖസൗകര്യങ്ങൾ, ധനം, സമ്പത്ത്, പ്രതിഷ്ഠ, കൂടെ പ്രജ്ഞയും. നല്ലതുപോലെ മനസ്സിലാക്കുന്നു. ഏതോ സത്കർമ്മത്തിൻ്റെ ഫലമായി ഇതെല്ലാം പ്രാപ്തമായി. എത്ര വലിയ സത്കർമ്മമായാലും അതിൻ്റെ ഫലം അനന്തകാലം നീണ്ടു നിൽക്കുകയില്ല. ഇതിനതിൻ്റെ അതിരുകളുണ്ട്. ഇത് സമാപ്തമാകും. എത്ര കാലം ഇത് നിലനിൽക്കുന്നുവോ അത്രയും കാലം ഇതിൻ്റെ ഫലവും എടുക്കണം. ഗൃഹസ്ഥനാണ്. തൻ്റെ സ്വന്തം നിലനിൽപ്പും കുടുംബത്തെ പോറ്റലും തന്നെ ആശ്രയിക്കുന്ന എത്ര പേരുണ്ടോ അത്രയും പേരെ പോറ്റുക, ബാക്കി ആളുകളുടെ നന്മയ്ക്കായി ചിലവാക്കുക, ലോകനന്മയ്ക്കായി ഉപയോഗിക്കുക. അധികമധികം ആളുകൾക്ക് എങ്ങനെ ശുദ്ധധർമ്മം ലഭിക്കാം, അവരുടെ ഉള്ളിൽ പ്രജ്ഞയുണർത്താം, അധികം ആളുകളെ എങ്ങനെ ദുഃഖത്തിൽ നിന്നും മുക്തരാക്കാം, ഈ ഭാവമുണരുന്നു. ഇപ്പോൾ പ്രകാശബീജമിടുകയാണ്, പിന്നീട് വെളിച്ചം തന്നെ വെളിച്ചമായിരിക്കും. സുഖത്തിൽ നിന്നും സുഖത്തിലേക്ക് ഓടുകയാണ്. നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂട്ടത്തിൽ പെടുന്നവരാകരുത്. മൂന്നാമത്തേതോ നാലാമത്തേതോ ആകണം. മൂന്നാമത്തേതോ നാലാമത്തേതോ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. കാരണം ജീവിതത്തിൽ പലപ്പോഴും ഇരുട്ടുണ്ടായി എന്നു വരും. ദുഃഖമുണ്ടാകും, പലപ്പോഴും സുഖമുണ്ടാകും. പഴയ ജീവിതത്തിൽ ജന്മങ്ങളിൽ പല പ്രകാരത്തിലുള്ള ജോലികൾ ചെയ്തിരിക്കും, നല്ലത് ചെയ്തിരിക്കും, ചീത്തയും ചെയ്തിരിക്കും. അതിൻ്റെ പ്രഭാവം സുഖമായും ദുഃഖമായും ലഭിക്കും. സുഖം വന്നാലും ദുഃഖം വന്നാലും പ്രകാശം വന്നാലും ഇരുട്ട് വന്നാലും ഉള്ളിലെപ്പോഴും പ്രകാശമായിരിക്കണം. പുതിയ സംസ്കാരം ഒരിക്കലും ദുഃഖം ജനിപ്പിക്കുന്നവയാകരുത്, ഇരുട്ട് ജനിപ്പിക്കുന്നവയാകരുത്. വിവശന കൊണ്ട് ഇതാണ് പഠിക്കേണ്ടത്.
അത്താഹി അത്തനോ നാഥോ, അത്താഹി അത്തനോ ഗതി.
ഓരോ മനുഷ്യരും സ്വന്തം സ്വാമിയാണ്. സ്വന്തം ഗതി സ്വയം തീരുമാനിക്കുന്നവരാണ്. ഈ സ്വാമിത്വം പ്രാപ്തമാകട്ടെ. ഉള്ളിൽ സ്വയം സ്വാമിയാകട്ടെ. ഞാൻ സ്വയം ഈ ക്ഷണത്തിൻ്റെ സ്വാമി. നേരത്തെ ചെയ്തത് ചെയ്തു, അത് പോയി പോയി. ഈ ക്ഷണത്തിൻ്റെ സ്വാമിയായപ്പോൾ ഭാവിയിലെയും സ്വാമിയായി. എന്താണ് ഭവിഷ്യം? വർത്തമാനത്തിൻ്റെ തന്നെ സന്താനമാണ്. വർത്തമാനം എന്താണ്? ഭൂതകാലത്തിൻ്റെ സന്താനം. ഭൂതത്തിൽ ചെയ്തത് ചെയ്തു, ഇപ്പോൾ ഞാൻ സ്വാമിയായി. ഇനി അങ്ങോട്ട് ധാരയെ, പ്രവാഹത്തെ ചീത്തയാക്കാൻ അനുവദിക്കുകയില്ല. അത്താഹി അത്തനോ ഗതി. എൻ്റെ ദുർഗതി എൻ്റെ വിവരമില്ലായ്മ കൊണ്ടുണ്ടായതാണ്. ആ ദുർഗതിയിൽ നിന്നും രക്ഷപ്പെട്ട് സദ്ഗതിയാകണം. സ്വന്തം യജമാനനായി സദ്ഗതി മാത്രമല്ല, എല്ലാ ഗതിക്കും അപ്പുറത്ത് മുക്താവസ്ഥ വരെ എത്തും. സ്വന്തം സ്വാമിയായി അങ്ങനെ അത്താഹി അത്തനോ നാഥോ അങ്ങനെയായിത്തീരണം. കേവലം പ്രവചനം കൊണ്ട് കാര്യം നേടുകയില്ല, കേവലം വാണീവിലാസം ബുദ്ധിവിലാസം കൊണ്ടും നേടുകയില്ല. അതിനുവേണ്ടിയാണ് ഈ ജോലി മുഴുവനും ചെയ്യുന്നത്. അന്തർമുഖിയായി സ്വന്തം സ്വാമിയായി. ഈ ക്ഷണത്തിൽ ഞാൻ സ്വാമി. അന്ധകാരത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയില്ല, വിതയ്ക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ജാഗ്രതയാണ്, ക്ഷണം പ്രതിക്ഷണം ജാഗ്രത. വലിയ മംഗളമാകും, വലിയ നന്മയാകും. ഹിന്ദു ഹിന്ദുവെന്ന് പറഞ്ഞോട്ടെ, ജൈനൻ ജൈനനെന്ന് തന്നെ പറഞ്ഞോട്ടെ, ബൗദ്ധൻ ബൗദ്ധനെന്ന് പറഞ്ഞോട്ടെ, ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞോട്ടെ, എന്ത് വ്യത്യാസം? സ്വന്തം സ്വാമിയായാൽ മതി. ഭാവി നന്നാകും, മംഗളം സംഭവിക്കും, നന്മ ഭവിക്കും. ധർമ്മത്തിൻ്റെ മാർഗത്തിൽ വന്നു, സമ്പ്രദായത്തിൻ്റെ മാർഗത്തിലല്ല. ദാർശനിക കെട്ടുകളിൽ ഉലയുവാൻ വന്നതല്ല. ശുദ്ധധർമ്മത്തെ മനസ്സിലാക്കൂ, പ്രകൃതിയുടെ നിയമത്തെ മനസ്സിലാക്കൂ. ഇന്ന ഇന്നത് ചെയ്താൽ ഇന്ന ഇന്ന പരിണാമം ഉണ്ടാകും, ഇന്ന ഇന്നത് ചെയ്തില്ലെങ്കിൽ ഇന്ന ഇന്ന പരിണാമം ഉണ്ടാകുകയില്ല. ഈ കാര്യം മനസ്സിലായാൽ മതി. വലിയ മംഗളം, വലിയ നന്മ. ജോലി ചെയ്യണം. നാളത്തെ ദിവസവും വളരെ ഗംഭീരതയോടെ ജോലി ചെയ്യണം. എത്രമാത്രം മനസ്സിനെ ശുദ്ധമാക്കുവാൻ കഴിയുമോ അത്രയും ശുദ്ധമാക്കണം. തൻ്റെ സുഗതി നിർമ്മിക്കുക, നല്ല ഗതി നിർമ്മിക്കുക. ധർമ്മത്തിൽ വലിയ മംഗളം, സമ്പൂർണ്ണ ജീവിതം. ധർമ്മത്തിൻ്റെ ജീവിതം നയിക്കണം. എത്ര പഠിച്ചിട്ട് പോകുന്നോ അത്രയും ജീവിതത്തിൽ പ്രയോജനപ്പെടും. നല്ലതുപോലെ മംഗളം ഭവിക്കട്ടെ, നല്ലതുപോലെ നന്മ വരട്ടെ, നല്ലതുപോലെ സ്വസ്തി മുക്തി ഭവിക്കട്ടെ. എല്ലാ സാധകർക്കും സ്വസ്തി മുക്തി ഭവിക്കട്ടെ, മുക്തി ഭവിക്കട്ടെ. വേണമെങ്കിൽ 5 മിനിറ്റ് വിശ്രമിക്കാം. വീണ്ടും കുറച്ച് സമയം ധ്യാനം ചെയ്യാം. 5 മിനിറ്റ് വിശ്രമിക്കാം.